വാക്യം എടുത്ത് ചിന്തിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. പൗലോസ് അപ്പോസ്തലർ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം വായിച്ചു.
യോജിക്കുന്നുവേശിക്കപ്പെടുന്നില്ല
മതി. ഒരു കൊച്ചു വാക്ക്, ഒരു കൊച്ചു വാക്യം. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. വാക്യം വളരെ ചെറുതാണെങ്കിലും ദീർഘമായ മണിക്കൂറുകളിൽ നിന്ന് പഠിച്ച് അകത്ത് ഇറക്കേണ്ടതായ, അനുഭവിക്കേണ്ട, അനുകരിക്കേണ്ട, അനുസരിക്കേണ്ട ഒരു വാക്യമാണ്. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ഈ വാക്യത്തിന്റെ അർത്ഥവും ഇതിന്റെ ആശയ ഉപദേശ വശവും ദൈവവചനത്തിൽ അല്പസമയം ചിന്തിപ്പാനാണ് ഞാനിപ്പോ താല്പര്യപ്പെടുന്നു. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതായ ഈ ലേഖനത്തിൽ അത് കൊരിന്ത്യയിലെ ദൈവസഭയോട് പറയുന്ന പ്രബോധനമാണ്. അതെ അതെ സഹോദരന്മാരെ, ആത്മീകന്മാർ സകലത്തെ വിവേചിക്കുന്നു, അവരെ ആരും വരുന്നവരെല്ലാം ഓരോ നില വിവേചിച്ച് പോകുകയല്ല. അവർ വിവേചിക്കുന്നവരെങ്കിലും മറ്റുള്ള വിവേചിക്കപ്പെടാത്തവരെന്ന് വളരെ മാർമികമായ സത്യങ്ങളുടെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ കൊരിന്ത്യ സഭയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കൊരിന്ത്യ സഭയുടെ അത് നിലവാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് പേരെന്താണെന്നുള്ള വസ്തു മുതൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം അധികം അറിയാം, ഒരു ചെറിയ പഠനം. ദൈവത്തിന് ഞായറാഴ്ച ഉപദേശപരമായ വിഷയങ്ങൾ ആചരിക്കേണ്ട അവസരമാണ്. അതുകൊണ്ട് വാക്യം വായിച്ചാണ് ഒന്ന് ജ്ഞാനി മുതൽ വായിക്കാം.
കൊരിന്ത്യയിലെ
സഭയുടെ പേര് ദൈവസഭ. അപ്പൊ കൊരിന്ത്യയിലുള്ള ദൈവസഭയാണ്, സ്വർഗത്തിൽ എത്തിയവരുടെ കാര്യമില്ല, കൊരിന്ത്യയിലുള്ള ദൈവസഭ. അടുത്ത വാക്യം വായിച്ചാണ് അവരെ ക്രിസ്തുയേശുവിലെ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അടുത്തത് അവിടെയും ഇവിടെയും എവിടെയും അവിടെയും ഇവിടെയും എവിടെയും. ഇത് കൊരിന്ത്യ മാത്രമല്ല വിശുദ്ധന്മാരെ, അവിടെയും ഇവിടെയും എവിടെയോ, അതെ ഇന്ത്യയിലും അമേരിക്കയിലും എവിടെയോ, സകല ഭൂമിയിൽ. അടുത്തത് വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ.
അപ്പൊ
ദൈവസഭ തെറ്റുപെരുകിയവരുടെ കൂട്ടമല്ല, വിളിച്ച് ചേർത്ത വിശുദ്ധന്മാരുടെ
കൂട്ടമാണ്.
വാക്കിനെല്ലാം അർത്ഥമുണ്ട്. കൊരിന്ത്യയിലെ ദൈവസഭ യേശുക്രിസ്തുവിന്റെ ജോലിയാൽ കഴുകപ്പെട്ടവരാണ്. മാത്രമല്ല ദൈവം നമ്പരിട്ട് വിളിച്ചു കൂട്ടിയ യുവാക്കളാണ്, വിളിക്കപ്പെട്ടവരാ. വെറ്റുവരുകിയ സഭയല്ല, വിളിച്ചു ചേർത്ത സഭയാണ്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. അതിന്റെ ഉപദേശവശങ്ങൾ എടുക്കാൻ ഇപ്പോ നേരെ വലിയ ഉദ്ദേശ വാക്യത്തിൽ പറഞ്ഞവല്ലോ. അവിടെ അങ്ങനെയുള്ള നിലയിലുള്ള സഭയാണ്. ഇനിയും ആ സഭയെ കുറിച്ച് പല കാര്യങ്ങളുടെ പഠനത്തിലേക്ക് നമുക്ക് നീങ്ങണം. ഈ ശുദ്ധീകരണം എന്ന പ്രധാന ലക്ഷ്യത്തോടാണ് ഈ സഭയോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവ്. ഓരോ എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ സഭയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ കാണാം. നമ്മളത് ദൈവത്തിനോടുള്ള ബന്ധപ്പെട്ട ഇതൊരു പഠനത്തിലേക്ക് എടുക്കാം. അപ്പോസ്തലനെ പൗലോസ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനെയും സാമൂഹ്യമായി വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനത്തിൽ നിന്ന് തെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോസ്തലനെ പൗലോസ് അതേ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെ അടക്കി നിർത്തിക്കൊണ്ട് ആത്മീയമായി വിവേചിച്ചിട്ടുണ്ട്. മൂന്ന് കാറ്റഗറി, മൂന്ന് വിഭാഗങ്ങൾ അനുസരിച്ചിരിക്കുക. അപ്പോൾ ആത്മീയ വിഭജനം മൂന്നുണ്ട്, സാമൂഹിക വിഭജനവും ദൈവവചനത്തിൽ മൂന്നുണ്ട്. അർത്ഥവത്തായി മാറ്റിവെക്കാൻ വയ്യാത്ത മൂന്ന് വിഭജനങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് അതേ സാമൂഹിക വിഭജനം, ഒന്ന് പതിനൊന്നിനൊപ്പത്തിരണ്ടാം വാക്യം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടച്ചില്ലാത്തവരായിരിക്കുക. ഏതൊക്കെ ഭാഗങ്ങളാ? യഹൂദന്മാർ, പഴയ ദൈവസഭ, യവനന്മാർ, ആ യഹൂദന്മാർക്ക് ഉള്ളിൽ അന്നുണ്ടായിരുന്ന ജാതികൾ. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവസഭ. അപ്പോൾ യഹൂദന്മാരിൽ നിന്നുള്ളവർ മാത്രമല്ല, യവനന്മാരിൽ നിന്നുള്ളവർ മാത്രമല്ല, യവനന്മാരിൽ നിന്നുള്ളവർ മാത്രമല്ല, പിന്നെയോ യഹൂദന്മാരിൽ നിന്നുമല്ല, രണ്ട് കൂട്ടത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവർക്കും ദൈവനിധി ചെയ്യുവാൻ അവനെ കൈക്കൊള്ളുന്നവർ, അവനെ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ അവർ ദൈവസഭ. അപ്പോൾ ദൈവസഭ എന്ന ഈ ഘടകമാണ് നമ്മുടേത്. എന്നാൽ ആ ജാതികള് ഈ യഹൂദനും സഭയ്ക്കും വെളിയിലുള്ളത് മുഴുവൻ ജാതികളാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാം, പെന്തക്കോസ് 40 കൊല്ലം നിന്ന പുള്ളിയുടെ മകൻ രക്ഷിക്കപ്പെടാത്ത ചാണ്ടിയും തോമായും മറിയാമ്മയും അതെ ആണെങ്കിൽ പുറജാതിയാണ്. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണത്തിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഉപദേശം പറയുന്നത് കൊണ്ട്
കുഞ്ഞാട് ജീവിതത്തിൽ പേരിട്ടിരിക്കുന്നതല്ലാതെ ആരും അദ്ദേഹത്തെ ഇറക്കയില്ലെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായി രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ ദൈവസഭ എന്ന ആ മാനദണ്ഡം നമ്മൾ വിശ്വസിക്കുന്നവരും അവരെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണ് അനുഭവിച്ചവരുമാണല്ലോ. അതുകൊണ്ട് നിലവാരത്തിൽ പഠിക്കണം. ആ സാമൂഹ്യ വേദന മൂന്ന്. അതുകൊണ്ട് ഇനി ആത്മീയ വേദന വേദന നമ്മുടെ വിഷയം അതല്ല. ആത്മീയ വേദനത്തില് പോസ്റ്റോന്റെ ഓരോസ് മൂന്ന് വിഭാഗത്തെ കാണുന്നു. ഒന്ന് ജഡീയൻ, രണ്ട് പ്രാകൃതൻ, മൂന്ന് ആത്മീയൻ. നിങ്ങൾക്ക് ഇനി വാക്യം തരണം, വെറുതെ ഒന്ന് പറഞ്ഞു വിട്ട സംഗതി കിടക്കുകയല്ലോ. നമുക്ക് വാക്യം എടുക്കാം. അപ്പൊ തന്നെ ഓരോ കൊരന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം വായിച്ചാണ് ശ്രദ്ധിച്ചു. ഒന്നാമത്തെ കാറ്റഗറി വിഭാഗം പറയുന്നു, ഞങ്ങൾ ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. പറഞ്ഞു വിട്ടാലത്തതില്ല, പറഞ്ഞു കൊടുക്കുന്നല്ല, ഞങ്ങൾ ആത്മീയമായത് ആത്മീകന്മാർക്ക് തെളിയിച്ചു കൊടുക്കുന്നു. അർത്ഥമൊക്കെ പിന്നെ പറയാം. രണ്ടാമത്തെ കാറ്റഗറി എടുത്താണ്ട് അടുത്ത വാക്ക് അത് വിട്ടേച്ച് മറ്റേ വാക്യം വായിച്ച സമിതി വല്ലതും പിടികിട്ടുമോ? ആ അതാ ഇതിന്റെ മീൻ. രണ്ടാം വകുപ്പ് പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. വാക്ക് നല്ല വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രാകൃത മനുഷ്യൻ ഉപദേശം അറിയാൻ വയ്യ എന്നല്ല, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളത്തില്ലെന്നാണ് ചെയ്യുന്നത്. പ്രാകൃത മനുഷ്യൻ ഉപദേശം കേൾക്കത്തില്ലെന്നല്ല ചെയ്യുന്നത്, ദൈവാത്മാവിന്റെ ഉപദേശം കേട്ടാൽ അവൻ കൈക്കൊള്ളത്തില്ല. പ്രാകൃത മനുഷ്യൻ അവന്റെ തകരാറ്. അടുത്തത് അവന്റെ കാരണം അടിച്ചിട്ടുണ്ട് അവൻ വായിച്ചോ. എന്താ അവൻ കൈക്കൊള്ളാത്തത്? പ്രാകൃത മനുഷ്യൻ കൈക്കൊള്ളുന്നില്ല, അതവന് വിട്ടിത്തരമായിട്ട് തോന്നുന്നു. ആത്മീയമായി വിവേചിക്കേണ്ട സാധനം അവന്റെ കയ്യിലില്ല, അതുകൊണ്ട് അവൻ കൈക്കൊള്ളാൻ കഴിയത്തുമില്ല. പ്രാകൃത മനുഷ്യന്റെ ഡിഫക്ട് എന്താണ്? അവന്റെ തകരാറ് എന്താണ്? അവന് തകർച്ച എന്താണ്? അവൻ എന്തോ കർത്താവിങ്കിലേക്ക് വരുന്നില്ല. പി എച്ച് ഡിയോ റിസർച്ച് സെന്ററിന്റെ മാസ്റ്ററോ അതിന്റെ തലപ്പത്തോ ഡിപ്പാർട്ട്മെന്റ് ഹെഡായാല് അവൻ ഇത് വിവേചിക്കാൻ കഴിയത്തില്ല. വിവേചിക്കുന്ന സാധനമാ അവന്റെ കൈവശം ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ പഠനത്തിൽ ഒരുപാട് ജ്ഞാനികൾ ലോകത്തിലേക്കും വൻകിട നഗരങ്ങളിൽ ഒന്നാണ് ഇത്. ചിക്കാവ് ഇവിടെ ഉള്ളതുപോലെ വിദ്യാസമ്പന്നന്മാരുള്ള നഗരം ഭൂലോകത്ത് വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ ഈ ഉച്ച കഴിഞ്ഞ് ആളാം പ്രതിയിലേക്ക് ഇൻട്രസ്റ്റ് എടുത്ത് പോവുകയാണ് ഈ ചിന്തിക്കുക. പി എച്ച് ഡിക്കാരെ റിസർച്ചുകാരനെ അതുപോലെ വൻകിടപ്പെട്ട ആൾക്കാരെ ചെന്ന് കാരണവരെ കൈകൊള്ളണം, ക്ഷമയെ സ്വീകരിക്കണം. നമ്മളെ ഇതൊക്കെ നശിക്കുന്നതാണ്. പുതിയ മകനെ നമുക്കായി സ്വന്തം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അയച്ചിരുന്നാരി നീളമുണ്ട്, അയച്ചിരുന്നാരി വീതിയുണ്ട്, അയച്ചിരുന്നാരി പൊക്കമുണ്ട്. അത് സിയേഴ്സ് കെട്ടിടത്തിന്റെ 6000 മടങ്ങ് പൊക്കമുള്ളതാണ്. അപ്പോ ഇങ്ങനെ വലിയതാണ് അവിടെ വീടൊരുക്കിയിരുന്നത്, കരകനിർമ്മിതമാണ് എത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ അല്പസതുമയുള്ള തന്നെ കേൾക്കും. അല്ലെ തുടങ്ങുമ്പോഴേ കെട്ടോട്ട് പറയും. കാരണം അവൻ പഠിച്ച റിസർച്ച് സെന്ററിനകത്ത് പുതിയസിലേ ഇല്ല. അവൻ മനസ്സിലാക്കണം, അവന്റെ റിസർച്ചിനകത്തോ അവന്റെ പരിപാടിക്കകത്തോ അവന്റെ ജ്ഞാനത്തിനകത്തോ പുതിയ സിലേമില്ല, ആത്മാവില്ല, ദൈവമില്ല, സ്വർഗീയമില്ല, ദൈവികമില്ല. ആകെ പ്രാകൃതമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് ദൈവമുടെ സ്ഥലം കണ്ടെത്താൻ കഴിയത്തില്ല. അവന്റെ ആ പകപ്പില്ലെന്നാണ് ഇരിക്കുന്നത്. സ്ഥലോട് അവർക്ക് ഹോഷത്വമാണെന്ന് മൂന്ന് വാക്കുകളെ നന്നായി എടുത്ത് പഠിക്കേണ്ടതാണ്. ആ മൂന്ന് വാക്കുകൾക്ക് വിലയും വീറ്റുമുള്ളതാണ്. സമയത്തിനകത്ത് ഏത് വാക്കാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയാം. മേബി അത് രണ്ടാമത്തെ ഗ്രൂപ്പ് തന്നങ്ങ് വിടുക. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് തന്നിട്ടാണ് ആദ്യം ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് നമുക്ക് ഏതാ മെയിൻ എടുക്കേണ്ടതെന്ന് നോക്കാം. മൂന്നാമത്തെ മൂന്നിന്റെ ഒന്നും എടുത്ത് വായിച്ചാണ്.
നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ
ഇപ്പോൾ ഗ്രൂപ്പ് മാത്രം കാണിച്ചുതരാം. എന്നാൽ കൊരന്തിലെ സഹോദരന്മാര് എനിക്ക് നിങ്ങളോട് കാര്യം ഇതൊക്കെ പറഞ്ഞാല് ആത്മീയന്മാരോട് പറയുന്ന പോലെ നിങ്ങളോട് പറയുവാൻ എന്റെ വകുപ്പില്ല. ചരക്കില്ല എന്നല്ല, നിങ്ങളുടെ അകത്ത് താഴെയുണ്ടോ അതിന്റെ വായിക്കും, ഏതായാലും അത് എടുക്കാതെ ഞാൻ പോകും. ഇല്ലാഞ്ഞല്ല, ഭക്ഷണമല്ല, പാലത്രേ നിന്റെ തന്നത് എന്താണ്? തരാൻ വകയില്ല എന്നിട്ടല്ല, വകുപ്പില്ല എന്നിട്ടല്ല, ഭക്ഷിപ്പാൻ കഴിവായിട്ടില്ല. കാരണം ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ.
വായ നടക്കിയില്ല, വായിച്ച ലേഖനക്കാരനെ കണ്ടില്ലെങ്കിൽ വായിച്ചവൻ തറവെച്ചു. കമ്മിറ്റിക്കാരെങ്കിലും അവരെ എടുത്തിട്ട് മേളത്തിലെ അന്യമായ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഇന്ന് ജഡീകന്മാരാണ്.
അന്യഭാഷ തുടങ്ങിയാൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. സമ്പാ അടിച്ചാൽ നിൽക്കുകയില്ല, തല്ലി എഴുതി പഠിച്ചാൽ നിൽക്കുകയില്ല, മേളി കയറിയാൽ നിൽക്കുകയില്ല, നായി ജോബ് ചെയ്താൽ നിൽക്കുകയില്ല. അന്യഭാഷ തന്നെ പ്രവചനം വന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ വിടത്തില്ല. എല്ലാവരും കൂട്ടപ്രവചനമാണ്. കഴിഞ്ഞവരെ കലക്കിയവന്റെ അകത്തിരിക്കുന്നത് പുറത്തിരിക്കുന്നത് ചാരോക്കുന്നവരെ പ്രവചനം കൊണ്ടു വാക്കിതില്ല. ഇരിക്കാനോട് എന്നെ കയറില്ലല്ലോ, എനിക്ക് വൈകിയ മറക്കി വിട്ടേച്ച് കാര്യം എടുക്കാൻ. അത്രയും പ്രവചനമാണ് പറഞ്ഞില്ലേ പ്രവചനം. പക്ഷെ എന്താ സംഭവം എന്നറിയാമോ? പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുമുണ്ട്, മുഖഭാവനങ്ങളൊക്കെ അവിടെ കൊടുത്തത്. ഒരു കൃതാവനത്തിലും പത്തിലും എട്ടിലും കുറവില്ല. പക്ഷെ ഇന്നും നിങ്ങൾ ഒരുത്തം ചെടിക്കാന്നല്ല, ചങ്കൂറ്റത്തിന് മാറ്റിടില്ല. ഞാൻ ആരോണ്ടാക്കിയത് അവയല്ല, പുള്ളിക്കട്ടപ്പുണ്ടാക്കിയതാണ് പറയുന്നത്. മക്കളോടെന്നവണ്ണ ഉള്ളത് തുറന്ന് പറയുന്നത് ഇന്ദ്രദാസന്മാരോട് കയ്പ് വരും. പക്ഷെ നന്നാകാനാ പറയുന്നത്, അയലോകക്കാരന്റെ പിള്ളേരെ തല്ലാതെ അവനവന്റെ പിള്ളേരെ തല്ലുന്ന ഉചിതമായ കാര്യമാണ്. നാട്ടുകാർ പിള്ളേരെ തല്ലാതിരിക്കണമെങ്കിൽ അവരവരുടെ പിള്ളേരെ അവരോട് എന്റെ പിള്ളേരെ പിടിച്ച് നല്ല കർശനമായ ശിക്ഷ കൊടുത്തേച്ച് എന്റെ പിള്ളേരെ അല്പം കഴിഞ്ഞ് നടപ്പിച്ചു കൊടുക്കുക. മക്കളെ ഇങ്ങോട്ട് വന്നേ, ഞാൻ തല്ലിയതില്ലാന്നറിയാമോ? നാട്ടുകാർ നിങ്ങളെ തല്ലരുത്. ഓളെ പഠിക്കുന്ന എന്റെ പിള്ളേരെ ഞാൻ ശിക്ഷിക്കും. ഓളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ മൂന്ന് പേരും ഞാൻ നന്നായി ശിക്ഷിക്കും. ശിക്ഷിച്ച് ഞാൻ പറയും, കുഞ്ഞെ ഞാൻ എന്തിനാ തല്ലിയെന്നറിയാമോ? ദയില്ലാതെ ചെയ്തു. നാട്ടുകാരും നിങ്ങളുടെ കൈയിട്ട് അതിന് കർത്തവ്യബോധത്തോടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറഞ്ഞ സഭയോട് പറയുന്നു, എന്താ കുറഞ്ഞ സഭ എന്തായിരിക്കുന്നു? ഈ ലേഖനം ഒരു സഭയെ വായിക്കുകയാണെങ്കിൽ അവിടെ ഗസ്റ്റ് വന്നിരിക്കട്ടെ, ഇന്ന് ഈ സഭയിൽ ഇങ്ങനെ ലേഖനം വായിച്ചു കുഞ്ഞു ഞാനും ഒക്കെ ഇന്ന് ഇവിടെ അതിഥികളാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ലേഖനം വായിക്കുന്ന ഇപ്പൊ ചോർച്ചയായിട്ട് വേറെ സ്ഥലത്ത് പോയിച്ച് ഒരു ലേഖനം ഇങ്ങോട്ട് അയച്ച് എഴുതുക, അത് വായിച്ച് ഞങ്ങൾ ഞങ്ങൾ സഭയിൽ കുഞ്ഞൊക്കെ എന്നായിരിക്കും മനസ്സിൽ വരുന്നത്? ഞങ്ങൾ തോന്നിപ്പോകും. എന്നാൽ അങ്ങനെ വിധി എഴുതരുത്, അതിന് മറുവശം കൂടെ പഠിക്കും. രണ്ടു വശവും കൂടെ എടുത്തെങ്കിൽ സംഗതി ഇപ്പൊ ശരിയായ മാനസിക കിട്ടാന്നുള്ളൂ. ഒരു വശം പൗലോസ് അവിടെ പറഞ്ഞു, അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ തെളിയിക്കും. എന്നാൽ അതിനു മുമ്പ് ഒരു ഗുണവുമില്ലാത്തവരല്ല ഇവരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് ഗുണമുള്ളവരല്ല എന്ന് വിധി എഴുതരുത്. അവരേക്കാ വലിയ ഗുണം നമുക്കുണ്ടെന്ന് അഭിനയിക്കാനും വകയില്ലാത്ത നിലയിൽ കാര്യങ്ങൾ ഇപ്പൊ നീങ്ങാൻ പോകും. ദൈവനത്തിൽ കൂടെ പഠിക്കുമ്പോൾ അത് ശരിയായ കാര്യങ്ങൾ നമുക്ക് പിടിക്കാനിടയായിട്ടിടയത് നമുക്ക് വാക്കി എടുത്ത് വായിക്കുക. ഇവരുടെ ആത്മീയ ക്വാളിറ്റി എന്താണ്, അത് ഉള്ളവരാണോ എന്ന വിഷയത്തിലേക്ക് ആദ്യം കിടക്കട്ടെ. ഒന്നാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ രണ്ടു മൂന്നോ നിർത്തി നിർത്തി വായിച്ചേക്കണം. ഓരോ വാക്ക് പറഞ്ഞു വിട്ടേക്കാം. യേശുക്രിസ്തു നൽകപ്പെട്ട വീടെന്നല്ല പറഞ്ഞത്, യേശുക്രിസ്തു നൽകപ്പെട്ട ജോലി എന്നല്ല പറഞ്ഞത്, യേശുക്രിസ്തു നൽകപ്പെട്ട പദവി എന്നല്ല പറഞ്ഞത്. തിരിച്ചു പറയണം, യേശുക്രിസ്തു മുഖാന്തര കൊരന്തിലുള്ള ദൈവസഭയ്ക്ക് ദൈവക്കൃപയുടെ സമ്പത്ത് ലഭിച്ച സഭയാണ്. ദൈവകൃപ ഇല്ലാത്തവരാന്ന് പറയാൻ വയ്യ. ദൈവകൃപ ലഭിച്ചവർ, അപ്പൊ കൃപ ലഭിച്ച ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെ കാര്യത്തിൽ കൊരന്തിസഭയ്ക്ക് ഉറപ്പുണ്ട്. കാരണം റോമാ ഗവൺമെന്റിന്റെ പീഡയോ പ്രതികൂലത്തിന്റെ മനോഹര ശക്തികളുടെ അതേ മുന്നിൽ അവർ നിൽക്കുന്ന കാര്യത്തിലോ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ അതേ ഒരു കാര്യത്തിൽ മുറകോട്ട് പോകത്തില്ല. സാക്ഷ്യം ഉറപ്പിച്ചത് സഭയാണ്. അടുത്തത് ഈ ഉപരിതലത്തിലെ വിപ്ലവമല്ല, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും വായിച്ച വാക്യവും പരിചാരത്തിലും സമ്പന്നരായി തീർന്നു. തീരുമെന്നല്ല, തീരണമെന്നല്ല, തീർന്നു. അപ്പൊ സഭ ആത്മീക സമ്പത്തിന്റെ ഉടമകളെന്ന് അഭിമാനിക്കത്തക്ക നിലകളിൽ ആത്മീയ സമ്പത്തുള്ള സമയമാണ്. അടുത്ത വാക്യം വായിച്ചാട്ടെ, ഇനി അടുത്ത വാക്യം കേട്ടോ. ഇത് നമുക്കാർക്ക് കിട്ടുന്നാൽ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. അപ്പൊ എന്താണ് സഭയില് കുറവില്ലാത്തവരായി ഇരിക്കണമെന്നല്ല, ആ വാക്ക് പ്രത്യേകം പറയണം. ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി അപ്പോ കൃപാവരത്തിൽ കുറവില്ലാതെ കർത്താവിന് ഒരു കാത്തിരിക്കുക. ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നാ മതി എന്ന് പ്രത്യേകത കാത്തിരിക്കുന്നവരാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടോ? ഇല്ലെന്ന് പറയാൻ ഞാനാര്? എല്ലാരും ഇത്രയും കാര്യമുണ്ടവരാ. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ദൈവകൃപ ലഭിച്ച സഭയാണ്,
വിശ്വാസത്തിന് സമ്പത്തുള്ള സഭയാണ്, വചനത്തിന് സമ്പത്തുള്ള സഭയാണ്, തീവരിക്കാനുള്ള സഭയാണ്. അങ്ങോട്ട് ഓരോ വാക്കുകൾ ഇങ്ങോട്ട് വരുമ്പോൾ സകല കൃപാവരത്തിന് വരാതിരിക്കുന്ന സഭയാണ്, അത് കാത്തിരിക്കുന്ന സഭയാണ്. അന്നത്തെ സഭായോഗത്തിന് സാക്ഷി അതേ മുഖവലയുടെ വാട്ട, പറന്നിടുമേ ഞാൻ പറന്നിടുമേ എന്നെ പന്നിയിലേക്കാട്ടങ്ങളാദീനത്തി. ഈ പാട്ട് പാടി ചിരിക്കുമ്പോഴാ മറ്റേ ഇട്ടാന്ന് വായിക്കുന്നു. പ്രത്യാശയുടെ പാട്ട് അപ്പോസ്തോലിക ലേഖനം ഇങ്ങോട്ട് വന്ന് എടുത്ത് നിങ്ങൾ ഇന്നും ജഡീയന്മാരാണ്, നിങ്ങൾക്ക് ജഡീയന്മാരല്ലോ. മറ്റേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന്റെ പുറകെയാണ് ഇത് അങ്ങോട്ട് കയറ്റി വിടുന്നത്. എങ്ങനെ ഇരിക്കും നമ്മൾ പകരം കാണുവാണെങ്കിൽ ലേഖനക്കാരനും കാണുക, ലേഖനും കാണുകയില്ല. വായന തന്നെ നടക്കത്തിൽ ഈ വാക്യം വരുമ്പോഴേ സർവ്വ വായന അവിടെ നടക്കും. പുതിയത് ഇതെല്ലാം തീരുകയാണ്. അപ്പോ ഈ സഭവാദ്യം സമ്പത്ത് ഉള്ള സഭകൾ ഇന്ന് കാണാൻ വെക്കുമോ? ഒരു കുറവില്ല, ഒരു കുറവില്ലാത്ത സഭ എത്ര കിടക്കുന്നു? ഇവർക്കാരും ഒരു കുറവത്തിൽ കുറവില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യവുമില്ലാത്തവരെ കടത്തുവോ നല്ലത്? സർവ്വരുവാവരുമുള്ളവര് കേക്കണേ. അത് നമുക്കിവിടെ തൃപ്തി അങ്ങോട്ട് പോട്ടിരിക്കാം. ഇനി അടുത്ത അധ്യായത്തിൽ അല്ലെ ഇവരുടെ ആത്മീയ യോഗ്യതയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന പല കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. ഈ പതിനാലാം അധ്യായം കൊരിന്ത്യരിലെ ഒന്ന് എടുത്ത് അതിൽ 24 വാക്യം ഒന്ന് വായിച്ചാട്ട്. സെയിം ബുക്ക് ഒന്നാം ലേഖനം തന്നെ.
എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മാരുമില്ലാത്തവൻ ലോകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന്റെ ഭാവബോധം വരും, അവൻ എല്ലാവരും വിവേചിക്കപ്പെടും.
അപ്പൊ എന്തുകൊണ്ട് ഒരുത്തര് രക്ഷിക്കപ്പെടാതെ ഗുണപ്പെടാതെ അത് വഴി വന്നു പോയെങ്കിൽ അന്ന് അവന്റെ ഇടപാട് ചെയ്യും,
വഹഞ്ഞിട്ട് വിളിക്കും. വളയവനെ വന്നു പോയി പിന്നെ പലരും മേടിച്ചു വരത്തില്ല.
വന്നെങ്കിൽ അന്ന് അവന്റെ ഇടപാട് തീർന്നു തന്നെ. ഗീസ അവന് എനിക്ക് വാക്ക് ഓർക്കുമ്പോ ആ സഭയെ കുറിച്ചുള്ള മഞ്ഞിലെ എന്റെ മുമ്പിൽ അങ്ങ് എത്രയോ വലിയ പിച്ചറില്ല നിൽക്കും. ആത്മവലമില്ലാതെ അവിശ്വാസി അകത്ത് വന്നു കഴിഞ്ഞാൽ ദ്വേഷിക്കപ്പെടുന്നു, വേരസ്യം വെളിപ്പെട്ടുവരുന്നു, ദൈവ നിർവൃത്തി ഉണ്ടെന്നവൻ ഏറ്റവും സമ്മതിക്കുന്നു. അവൻ കവണ് വീഴുന്നു, ഇല്ലേ അവൻ മലന്ന് വീഴേച്ചേ പോകത്തുള്ളൂ. അത്ര തീറ്റുവാനും ഈ 26 വാക്യം വായിച്ചാട്ട്. ഇതൊക്കെ ഉള്ളോ ചരക്കിനകത്ത് കേക്കണ്ട. അടുത്ത 26 വാക്യം വായിച്ച് അടുത്ത് കിടക്കുന്ന നോക്കിയാ
നോക്കിയേ.
എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ വിട്ടേച്ചല്ല, അവരെ കൂടെ ചേർത്തോണിച്ചല്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ഒരു
സങ്കീർത്തനുണ്ടെങ്കിൽ
കറങ്ങിപ്പോയിരുന്നില്ല. എങ്ങനെ തിരിച്ചു മറിച്ച് 3 കൊല്ലം ഒരു സഭയിരുന്നാലും 550 കിടക്കുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഒപ്പിച്ചെടുക്കാനുണ്ട്. തമ്പുരാനെ ഇതൊന്നും മനസ്സിൽ കണ്ടല്ലേ തെരഞ്ഞത്. ദൈവത്തിന്റെ സഭയ്ക്കുള്ള ആരാധന ക്രമം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ കുതികളാൽ ആത്മഗീതങ്ങളാൽ ഉള്ള കർത്താവിനോട് ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ പാട്ടാണ്, സങ്കീർത്തന പാട്ടാണ്, സ്തുതി പാട്ടാണ്, കുതികളാൽ ആത്മീയ ഗീതങ്ങള് കീർത്തനങ്ങള് ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ സ്തുതി ഗീതങ്ങൾ പാടുന്ന ആരാധനയുടെ മനോഹരത. അപ്പൊ നിങ്ങൾ കൂടിയ സഹോദരന്മാരെ ഒരുത്തരല്ല ഇതുള്ളത്, ഓരോരുത്തരുണ്ട്.
ഉപദേശമുണ്ട്,
ഉപദേശമുണ്ട്,
വെളിപ്പാടുണ്ട്,
വെളിപ്പാടുണ്ട്, വെളിപാടല്ല വെളിപ്പാടുണ്ട്,
അന്യഭാഷയുണ്ട്,
വ്യാഖ്യാനമുണ്ട്, ഉണ്ടാകണമെന്നല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്, അന്യഭാഷയുടെ വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്, ഇങ്ങനെ ഗുഹാവരെ ഓരോന്നുണ്ട്. ആത്മീയ വർത്തനയ്ക്ക് ഉണകട്ടെ.
ഇത്രയും ആത്മാവിൽ തികഞ്ഞ് തികഞ്ഞ് തികഞ്ഞു നിൽക്കുന്ന ഒരു സഭയ്ക്ക് എഴുതി കൊടുത്ത കത്താണ് ഇന്നും ഗുണമല്ല. ഇന്നും ഗുണമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം വിട്ടേച്ച് ഇവിടെ വന്നിട്ട് ഇനി എന്താ ഗുണപ്പെടാനാ? നീ ഇപ്പൊ വേണ്ടാത്ത കുട്ടിയോളം തീരുമാനിച്ചത് അതങ്ങ് മൂത്ത് വന്ന സാവ് വേണ്ടാത്ത കുട്ടി പുള്ളിയാണ്. അവരടുക്കൾ നിർണയിക്കണം, നമുക്ക് ഇനി കൂടും നമ്മളെ ഗുണപ്പെടാൻ നോക്കുന്നത്. നീ ഗുണപ്പെടാൻ കിടക്കുക, നീ കൂടെ വേണ്ടാന്ന് വെച്ച് സാവയും വിട്ട് ഈ മാർഗവും വിട്ട് വശക്കേടാക്കി നിങ്ങൾ അവസരം കാണിക്കരുത്.
പുരുഷന്മാരെ രാവിലെ ഇതൊക്കെ ഷേവ് ചെയ്ത് കൈ കൊണ്ടിങ്ങനെ തിരുപ്പൊക്കെ തിരുമ്പിയത് നോക്ക് മക്കളേം ഷേവ്. വിദ്യാഭ്യാസം രാവിലെ നോക്കുമ്പോഴും ഷേവി കുടി പിടിച്ചാല് ഉടക്ക് തന്നെ ഉടക്ക്. ആ എന്താ അങ്ങനെ വരുന്നത്? ഇത്രയും ഒരു വാക്ക് മതിയല്ലോ, മരിക്കാനുണ്ടോ? മനസ്സിലാക്കിയേക്കുന്നു അങ്ങനെ വരുന്നു. അങ്ങനെ അതിന് പിന്നെയും ഗ്രീൻഷേവ അവിടെ മോ കുറിച്ച് പറയാനോ.
ഇത് ഈ പരിപാടി ഇനിയും വേണ്ട, അങ്ങനെ കണ്ടിക്കതന്നെ ഇനി വാ കണ്ടിച്ചാ പിന്നെ കളിക്ക്.
കണ്ടിച്ചൊന്നും കളയത്, ശരി ഉണ്ടാക്കിയത് പിന്നെ എന്തിരിക്കണം
ക്ലീൻഷേ. കുളമുള്ള കാലത്തോട് എന്ത് ചെയ്യണം ക്ലീൻഷേ. അതുകൊണ്ട് ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സഹോദരന്മാരെ, കൂടി കുടഞ്ഞു കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവോടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കള് ആയി ശുദ്ധീകരണം പ്രാപിക്കണോ. ദൈവം നമ്മെ അശുദ്ധിക്കാൻ വിശുദ്ധിക്കത്തോടെ വിളിച്ചിരിക്കുന്നത്, നിങ്ങളോട് ജോലിയാൻ വിശുദ്ധനായിരിക്കുന്നു, വിശുദ്ധനായിരിക്കണോ. ആ വിശുദ്ധിയുടെ ഉപദേശത്തിന് ലവലേശം അതിൽ മാറ്റാതെ അത് നാം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് പറ്റാതെ ശുദ്ധീകരണം നിങ്ങളെ തന്നെ മികച്ച ഭൂമിയിൽ അത് സൂക്ഷിച്ചത് അതിന് ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം കൊണ്ടല്ല, ദിനംതോറും വിശുദ്ധീകരണത് തികച്ചെടുക്കണം നമ്മള്. അപ്പോൾ ഒരു ദിവസം ആത്മീയ യോഗ്യത ഒന്ന്, ആദ്യ അധ്യായത്തിൽ പറഞ്ഞ യോഗ്യതകൾ നിരവധിയാണ്, ഗ്രഹാരത്തിൽ പോലും കുറവില്ലാത്തവരായിട്ട്. പിന്നെ ആരെങ്കിലും വന്നാലും വിവരിക്കുന്നതായി ആത്മീയരുമുള്ളവരായിട്ട്, പിന്നെ കൃപാവലങ്ങൾ ഓരോന്നും ആരാധനയും വെളിപ്പെടുന്നവരായിട്ടും. ഈ സഭയ്ക്ക് ആത്മീയം പറ്റുമോ? സമർപ്പിക്കാൻ ഉണ്ടോ? തെളിയിച്ചല്ലോ, ഓരോ അധ്യായം വെച്ച് തെളിയിക്കാൻ വളരെ കാര്യം കിടക്കുന്നു. ആത്മീയം ഉണ്ട് ഈ സഭയ്ക്ക്. എന്നാ മറുവശത്ത് ഇവരെ വിളിച്ച് ഗടീകന്മാരെന്ന് പച്ചക്ക് പച്ച കയറി നേരെ വിളിക്കാൻ കാര്യം എന്തുവാ? ഓരോരുത്തരും പൈസ എന്തുമാ അതും വലിയ ബാധിച്ചാണ്. അപ്പൊ പുള്ളിക്ക് ഈ കാരാഗ്രഹവും തല്ലും തടവും ഒക്കെ കിട്ടിയോണ്ട് വാശിക്ക് കയറി പറഞ്ഞോ? അല്ല, പറഞ്ഞെങ്കിൽ പുള്ളി തെളിയിച്ചു വെച്ചാ പറഞ്ഞത് അതാ ജീവിക്കുന്നു. ഈ നമ്മളൊരു അടച്ചൊരു വാക്ക് പറയുന്നതല്ല, അതിന്റെ കാര്യ കാരണ സഹിതമാക്കാര് തെളിയിച്ചിരിക്കണം. ഇതാണ് ഉപദേശം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കിനി എടുക്കാം. എന്താണ് നമ്മുടെ ജടീകത്വം? ഞാൻ അവിടെ ആത്മീയത്വം ആദ്യം തെളിയിച്ചു. ഇന്നത്തെ ലോകത്ത് കാണപ്പെടുവാൻ കഴിയാത്തതിലേക്കും ആത്മീയ നിലവാരവും കൃപാവരവുമുള്ള സമയമാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ച് അനുകരണീയമായ നിരവധി കാര്യമുള്ള എന്നാൽ എന്തുകൊണ്ട് ജടീകന്മാർ, എന്താണ് വിശ്വാസികളുടെ ജടീകത്വം? എടുത്ത് വായിക്കാം. അപ്പോ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം, പതിനാദ്യം വായിച്ചാൽ ഒന്ന് രണ്ട് വാക്യം.
നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പനോഷന്റെ പക്ഷക്കാരൻ, ഞാൻ കേബാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ പറയുന്നു.
മതി, ഈ വാക്യത്തിന് യാതൊരു ഹൊസക്രീമി ചർച്ചയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ അങ്ങനെ ഒരു പക്ഷവും ഇല്ല, അങ്ങനെ ഒരു ശൈലിയുമില്ല, അങ്ങനെ സംഘടനയും ഇവിടെ ചിന്തയിലും അല്ലല്ലോ നിങ്ങൾ കൂടുന്നത്. അതുകൊണ്ട് തന്നെ പ്രസക്തിയിൽ എന്നാൽ സാവലോകീയമായ സഭയെ വിവേചിച്ചുകൊണ്ടും ദൈവത്തിന്റെ വരുന്ന നിൽക്കണം. ദൈവസഭ എന്ന മാനദണ്ഡത്തിൽ സാവലോകീയ നിലവാരത്തിലെ സഭയിലെ എന്താണ് ജടീകത്വം? ഇതാ ജടീകത്വം. ആണത്തെ സഭായോഗത്തിൽ ആൾക്കാരെ കൊണ്ട് എഴുതി സാക്ഷി പറയാൻ തുടങ്ങി. എന്റെ അഭിപ്രായം കുഴപ്പമൊന്നുമില്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചാ സാക്ഷി പറയുന്നതിൽ പറഞ്ഞു പറഞ്ഞത്. ഞാൻ ആരുടെ പക്ഷക്കാരനാണെന്നറിയാമോ? കേഫാവിന്റെ പക്ഷക്കാരനായത് വെറുതെ ഒന്നുമല്ല. പൗലോസ് വന്ന് വേറെ ചെയ്തു എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ, സ്വർഗരാജ്യത്തിലെ താക്കോലിരിക്കുന്ന പുള്ളിയാണ്. അപ്പൊ താക്കോലുകാരുടെ കൂടെ കൂടിയല്ലേ ഇപ്പൊ രക്ഷയുള്ളൂ. അല്ലാതെ പറയുന്നത് കൊടുക്കുന്നു വിശുദ്ധിനെ പറയുമ്പോഴും വലിയ വെറുതെ താക്കോലുകാരന്റെ കൂടെ കേഫാവിന്റെ പക്ഷത്താണ് ഞാൻ എന്ന ഒരു തരംഗ സാക്ഷി പറഞ്ഞു. അപ്പൊ ഓരോരുത്തം പറഞ്ഞു, ഏതായാലും പാടുവിട്ടവന്റെ കാട് വെട്ടിയവന്റെ കൈവിട്ടത് പണിയില്ല. അപ്പല്ലോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിലൂടെ വന്ന് എന്തുമാത്രം കാട് വെട്ടിയതാണെന്ന് അറിയാമോ? ഞാൻ അതിവിദാസന്റെ കൂടെ എനിക്കത്തുള്ളൂ, ആദ്യം വെട്ടിയവന്റെ കൂടെ. അപ്പോൾ അടുത്ത പുള്ളി രണ്ടാം കക്ഷിയുടെ കൂടെ. അപ്പോൾ അടുത്ത ഒരാളെഴുന്നേറ്റു, അതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, എന്തോ ഒരു പ്രഭാഷണമാണ് ആത്മാവിന്റെ വെളിപ്പാടിഞ്ഞോട് വന്നുവരുന്നത്. ഞാൻ പൗരോസിന്റെ പക്ഷക്കാരൻ, ദൈവ ഓർമ്മകളെ ഗ്രഹവിചാരകനെ കർത്താവിദാസനെ പോലെ ആരുണ്ട്? അപ്പോൾ മൂന്നാമത്തെ കൂടെ കൂടി ഒരു വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? നാലാമത്തെ കക്ഷികളിൽ വലിയ പുള്ളി വളരെ പാവപ്പെട്ടവര്, ഏതെങ്കിലും സംഘത്തിൽ ചെന്നാൽ അവരവിടെ കൂട്ടുകയുമില്ല. അങ്ങനെ പരിവർത്തിച്ച് ഒഴിഞ്ഞു മാറി നടക്കുന്ന വലിയ മീൻ ഇടയ്ക്ക് ഒഴിഞ്ഞു മാറി നടക്കുന്ന കൊച്ചു മീനുണ്ട്. അത് കൂട്ടം വേറെ ഇങ്ങനെ കാണാം, വേറെ പേരത്തൊക്കെ താമസിക്കുന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി നടക്കുന്ന തമ്പുരാനെ, തമ്പുരാനെ എവിടെ ചെന്നാൽ രക്ഷപ്പെടുന്ന തമ്പുരാനെ ഇങ്ങനെ വിളിച്ച് നടക്കുകയാണ്. നമ്മുടെ ഓതറ സഭയിലെ ഒരു സാക്ഷി പറഞ്ഞു, വീമ്പിൽ സാറോ നിർവാഹത്തിനോട് കുറച്ച് കൊണ്ടു 44 കൊല്ലമായി വിശ്വാസം ഒരാൾ ഇരുന്നേ സാക്ഷി എന്നെ അറിയത്തില്ലായിരിക്കും, എന്നെ സാധാരണ ആരും അറിയത്തില്ല. അതിന് കാരണമുണ്ട്, ഞാൻ 10-14 കൊല്ലമായി സഭയിലങ്ങും, ഇവിടെ ഈ സഭയുടെ ആരംഭമാണ്. എന്നെ സാധാരണ ആരും അറിയത്തുമില്ല, എനിക്കത് അറിയാം. കത്തദാസന്മാരും അറിയത്തില്ല, അതെനിക്കറിയാം. ശേഷദാസന്മാരാരും അറിയത്തില്ല, അതും എനിക്കറിയാം. ഇതാണോ നീ വിചാരിച്ചു? അടുത്ത പുള്ളി പറഞ്ഞാൽ ഒരു വഴക്കും മല്ലും ശല്യവും പാർട്ടി വിടുത്ത് ഉണ്ടാക്കിയിട്ടില്ല. നാല് പേര് അറിയണമെങ്കിൽ ചാടണം അങ്ങോട്ട് ഇറങ്ങി അറിയാമോടാ കാണിച്ചു തരാം. ഇങ്ങനെ ഇറങ്ങണം അങ്ങോട്ട്, അപ്പൊ അറിയത്തുള്ളല്ലോ.
അങ്ങനെ ആരും അറിയാത്ത കുറെ പാവപ്പെട്ടവർ സാമ്പത്തികത്തിലല്ല വാക്കിനെ വേറൊന്നും തെളിയാതെ
അവര് ഒഴിഞ്ഞിരിക്കുന്നു.
അങ്ങനെ നാലാമത് ഇത് പോലത്തെ സമയമുണ്ട്. അവരിരുന്നേറ്റ് കൂടി ചാച്ചി പേടിച്ച് പേടിച്ച് പറഞ്ഞു പച്ചക്കാരെല്ലാം കൂടി ഇരിക്കുക കണ്ണുരുട്ടിക്കൊണ്ടടാ നിന്റെ വല്യം കടിച്ചിരിക്കുമേ എന്റെ കർത്താവിന്റെ കൃപയെ അവൻ എന്നെ നടത്തി ദൈവ മക്കളെ ഇന്നലെയും കർത്താവ് ഇന്ന് ഇന്നും കർത്താവേ ഉള്ളൂ അവന്റെ കൃപയ്ക്കായി സ്തോത്രം ഒതുക്കത്തിൽ ഒരു കൊച്ചു താച്ചി എന്ന് പറഞ്ഞു. അവരെ
ക്രിസ്തുവിൽ എളിയ സഹോദരന്മാർ ചെറിയ തോതിലെ സാക്ഷിയവരെ പറഞ്ഞു അവരെവിടെയിരുന്നു ചുരുക്കി പറഞ്ഞ നാല് പക്ഷ ഒരു സഭ ഇത് പൗലോസ് അറിഞ്ഞു. ക്രിസ്തുവല്ലേ നിങ്ങൾക്കുള്ള നായകൻ, അവനാണ് കർത്താവ്, അവനാണ് പൂജിക്കപ്പെട്ടവൻ, അവനാണ് രക്ഷിതാവ്, അവന്റെ പക്ഷത്ത്. അതേ മോശ പറഞ്ഞ പോലെ പറയാം, പക്ഷത്ത് ദൈവപക്ഷത്ത്.
അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായി. അപ്പോൾ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ സഭ നാല് അന്യഭാഷ ഒന്ന് ഗുവാപനം ബഹളം. അടുത്ത രണ്ടാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ കയറിയിട്ട് ഒന്നാം വാക്യം വായിച്ചെങ്കിൽ അവിടെ അവർ വായിച്ചു പോകും. അതിനെ അവരുടെ ഇടിയത്ത് ഒന്ന് തെളിയിക്കാൻ പോവാണ് ചത്തുള്ള ഈ ചിലപ്പോ വായിച്ചപ്പ്
അല്ല
ഒന്നും പോലെ വായിച്ചു.
നിങ്ങളോട് എനിക്ക്
ആത്മീയന്മാരോടെന്നപോലെ
ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അദ്ദേഹം താല്പര്യം കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല ആപാദത്തിനെ ഞാൻ
നോക്കുന്നത്,
പക്ഷേ പാലങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല.
എന്തിനാ ഇനി
ഇന്നും നിങ്ങൾ ചെടിയന്മാർ
ആ തിരുവത്താഴം കഴിഞ്ഞപ്പോഴും നിങ്ങള് തിന്നത് ഇന്ന് നിങ്ങളുടെ അത് വെച്ചുകൊണ്ടാകുന്നത്. അപ്പൊ കേട്ടപ്പം വളരെ പ്രളുപ്പത്തിലുണ്ടത് സംഗതിനകത്ത് ഇറങ്ങി നോക്കണം എന്തുവാ പറഞ്ഞൊപ്പിച്ച് വെച്ചിരിക്കുന്നത് എടിയന്മാർ. അപ്പൊ എന്താ എടിയത്തും എടിയന്മാരാരാ നിങ്ങളൊന്ന് പറഞ്ഞു എടിയന്മാരാരാ രക്ഷിക്കപ്പെടാത്തല്ല രക്ഷിക്കപ്പെട്ടവർ എന്നാൽ സഹോദരന്മാരെ. അപ്പൊ ഭാവിയുടെ കൂടുതലാണ് ജുഡിയന്മാർ സഹോദരന്മാർ കൂടുതലാണ് ജുഡിയന്മാര് ഇവിടെ ആ ഭാഷയെ പഠിക്കേണ്ടത്
ഭാവിയുടെ കൂടുതലല്ല ഭാഗവരുടെ കൂടുതലല്ല ജുഡികന്മാരെ സഹോദരന്മാരുടെ കൂടുതൽ സഹോദരന്മാരുടെ കൂടുതലാണ് ജുഡീകരെ.
വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയിപ്പൊ ഈ പ്രസംഗം മുഴിപ്പിച്ചാൽ മുക്കാൽ പങ്കാൾക്കാർ എന്നെ വെറുക്കും. പുള്ളി 90% പറഞ്ഞതല്ല 95 നമുക്ക് പോയതാണ്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് വളരെ കൊള്ളാം. നേരം ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നു പ്രയോജനം പഠിച്ചാൽ നമുക്കത് രൂപാന്തരം അങ്ങ് സംഭവിച്ചോണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് ഗുണമെന്താണെന്നറിയാമോ, ദൈവ വചനമാണ് അതിൽ നിന്നുള്ളതായ ആ സത്ത് നമുക്ക് അനുഭവിപ്പാരുടെയായിരുന്നു അവിടെ പറയുന്നത്. ഇന്നും ജഡീയന്മാരാ അവ സഹോദരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കാം, അന്യഭാഷ പറഞ്ഞ് കാര്യങ്ങൾ രംഗത്ത് വരുന്നത് കൊണ്ട് ആത്മീയമാണെന്ന് വിചാരിക്കരുത്. പ്രവചിച്ച് രംഗത്ത് വരുന്നത് കൊണ്ട് ആത്മീയമാണെന്ന് വിചാരിക്കരുത്. പ്രസംഗിച്ച് രംഗത്ത് വരുന്നത് കൊണ്ട് ആത്മീയമാണെന്ന് വിചാരിക്കരുത്. ജനത്തിന്റെ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് ആത്മീയമാണെന്ന് വിചാരിക്കല്ല. ജനത്തിന്റെ അംഗീകാരം ഉണ്ടായാൽ ആത്മീയമാണെന്ന് വിചാരിക്കല്ല. നേതാവായാൽ ആത്മീയമാണെന്ന് വിചാരിക്കരുത്. ഇതിൽ ആത്മീയമുണ്ട്, ആത്മീയന്മാരുണ്ട്, ആത്മീയമല്ലാത്തതുണ്ട്. അത് മനസ്സിലാക്കാൻ ആത്മീയ വിവേചനം വേണം. ആത്മീയ സകലത്തെ വിവേചിക്കുന്നു, ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കാര്യമായി പിടിക്കേണ്ട ഒരു പ്രദേശമാണത് സകല വിശ്വാസികളിലും. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം കാക്കുമ്പോൾ ആരെങ്കിലും എന്നോട് ഇരുമ്പോൾ അന്യഭാഷ പറഞ്ഞ് വീടിനകത്ത് കയറി കുത്തിയിരുന്ന് രണ്ട് പ്രവചനം കൂടെ പറഞ്ഞെങ്കിൽ ഉടൻ പരിപാടി മനസ്സിലാക്കി അതിന്റെ പുറകെ അങ്ങ് നടക്കും. ഇന്നപ്പുറത്തിന്റെ വീച്ച പറ്റും. ഉടൻ എന്തെല്ലാം ഏടാവിടെ ഉണ്ടാക്കിയാ പോകുന്നത് ഉടനെ തമ്പിലാരും പിന്നെ ആത്മീയർക്കും പറയാനും അങ്ങനെ കിടക്കും. പല രീതി കഴിവില്ലാത്തതുകൊണ്ട് വീടിന് സ്തോത്രം സ്തോത്രം വളരെ സൂക്ഷിക്കണം. ദൈവക്കൾ ആത്മീയ പരിജ്ഞാനത്തിന്റെ വളർച്ചയുടെ പൂർത്തി പ്രാപിക്കുമ്പോൾ ആത്മീയ ഭേദാണെന്ന് വിവേചിച്ചറിയണോ എന്നോ അനാത്മീയത്തോടോ ജടികത്വത്തോടോ ചേരുവാനിടയാകരുത്. ആത്മീയത്തെ വിവേചിച്ചറിയണോ. അവിടെ വളർച്ചയില്ല, ശിശുക്കളാണ്. വളർച്ചയുള്ള ആത്മീയ ഉപദേശം കേൾക്കുമ്പോൾ അനുകരിക്കത്തില്ല, ഓക്കാരമാണ്. ദൈവത്തിന്റെ ഉപദേശം അതുപോലെ അനുകരിപ്പാൻ കഴിയത്തില്ലെങ്കിൽ കഴിയാത്ത കാര്യമായ ഓക്കേടുണ്ട്. ശുദ്ധീകരണത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ നിനക്ക് ശുദ്ധീകരിക്കപ്പെടാൻ വയ്യായെങ്കിൽ നിനക്ക് ഓക്കേടുണ്ട്. നിനക്ക് വേർപാട് ഉപദേശം വരുമ്പോൾ
വേർപാട്
നിനക്കില്ലെങ്കിൽ അതിനകത്ത് കാര്യമായ ഓക്കേ ഉണ്ട്.
ഞെക്കിക്കളയാതെ ആത്മാവിന്റെ ഐക്യതയുടെയും കൃപാവ ദൈവകൃപയുടെയും വ്യാപാരം ഉണ്ടാകത്തില്ല. ഇത് ശിശുക്കളാണ്, അതേ ഭക്ഷണമുണ്ട്, ഭക്ഷിക്കാൻ കരിവില്ല. ഇന്ന് നമ്മുടെ സഭകൾ സർവദേശീയമായി പഠിക്കുക, സംഗതികളില്ലാഞ്ഞെല്ലാം ഏറ്റെടുക്കാൻ ആളില്ല, ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുക്കുവാൻ ആളില്ല, ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് വിശുദ്ധിയുടെ മാർഗം സ്വീകരിക്കുന്നില്ല, ദൈവത്തിന്റെ വചനത്തെ അനുസരിപ്പില്ല.
അടുത്തത് അവിടെ ഒത്തിരി തെളിയിക്കണം, ഞാൻ നേരം പോരാ സമ്മാനം കാര്യങ്ങൾ പോടുവാ. നാലാം അധ്യായത്തിൽ എടുത്താണ് അവിടെ ജെഡിയത്വം എന്താണെന്ന്, നാലാം അധ്യായത്തിൽ ജെഡിയത്വം മൂന്നാം വാക്യം ഒന്ന് വായില്ലേ, പിന്നെ ആദ്യ സമയമുണ്ട്.
വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല.
മതി, ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ഓരോരുത്തര്. ഇപ്പൊ വാക്യം വായിച്ചാട്ട്, ഞാൻ എന്റെ കൈ തന്നിട്ട് പറഞ്ഞത് പത്ത് പേര് പള്ളു പറഞ്ഞോണ്ട് വേല വിടുക എന്നല്ല പറഞ്ഞു, എത്ര പേര് പള്ളു പറഞ്ഞാലും ഞങ്ങൾ ആരാ? ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവവർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമാണ്. ആ കാര്യത്തിൽ നിന്ന് ഒരു പിന്മാറ്റം ഉണ്ടാകത്തില്ല. അടുത്ത വാചകം ശ്രദ്ധിച്ചോണേ, അടുത്ത അവര് പാലിക്കേണ്ട കാര്യം പറഞ്ഞു, അവർ വിശ്വസ്തരായിരിക്കണം, അവരെ യാതൊരു കൂട്ടവും വരുത്താൻ പാടില്ല. അടുത്ത വാചകം വായിച്ചേ, വിശ്വസ്തന്മാരെന്ന് ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ച ആ കത്രദാസൻ പൗലോസിനെ പിശാചിന് പോലും കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷെ കൊരന്തിയ സഭ സാക്ഷിയോഗവും പാട്ടും തിരുവത്താഴും കഴിഞ്ഞേച്ച് മാറി അങ്ങോട്ടിരുന്നാൽ ഭാഷയുടെ കുറ്റമേ പിന്നെ പറഞ്ഞ് സകലത്തോലും ചേച്ചി അവിടെ മാറും. അവിടെ ശ്രദ്ധിച്ചോളാം, മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലും നിങ്ങൾ എന്നെ വിധിക്കുന്നെങ്കിൽ എനിക്കത് ലഘുകാര്യമാണ്. ഫോസ്തോലിനെ പൗലോസ സഭയുടെ സ്ഥാപകനായ ദൈവദാസനാണ്, അദ്ദേഹത്തെ വിമർശിക്കാൻ പോലും ഈ വിട്ടില്ല. അതുകൊണ്ട് അവരെ ജഡീകന്മാർ തന്നെയാണ് എന്ന കാര്യം വ്യക്തമാക്കി തർപ്പിച്ചു. ജഡീകത്തെന്നൊക്കെ പറയുന്നത് സഹോദരി സഹോദരന്മാര് വളരെ ശക്തമായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് ജഡീകത്വം തന്നെയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അതെല്ലാം വിശദീകരിക്കാൻ ഇവിടെ ആവശ്യമില്ല, ഞാൻ മുമ്പോട്ട് നീങ്ങാൻ പോവുകയാണ്. അഞ്ചാം അധ്യായത്തിൽ ഒന്നാം വാക്യം വായിച്ചാണ് ജഡീകത്വം എന്താണെന്ന്. അത് കേൾക്കാനേ പറ്റും മുഖ്യോട്ട്. അതിന്റെ ഒടുവിലത്തെ വാക്യം അവരെ അവരുടെ സെക്രട്ടറി ആക്കിക്കണം. അല്ല പെശമുണ്ട ഇതോ അങ്ങനെ നിങ്ങളിടയിൽ നിന്നൊന്നും കേൾക്കുന്നു. ഇപ്പൊ പല സഹോദരികളും അങ്ങനെയുള്ള ഉള്ളിക്കാരന്മാരെ ഒതുക്കാൻ വേണ്ടി നല്ല പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്തും. അയ്യോ ഇവന്മാരുടെ ഈ സഭ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ജീവനുള്ള ബുദ്ധിമുട്ട് കിടിക്കുന്നറിയില്ല. അടുത്തൊക്കെ ചെല്ലുമ്പോ രാജ്യന്മാർ ഉണ്ടാനൊക്കെ ഇല്ല, സ്വന്തം പറയുന്നത് അജിവായിട്ട് പറയുന്നത് വിളിച്ചാട് കേൾക്കുന്നു. അപ്പൊ എന്താ വിഷയം എന്നറിയാം, അവിടെ എന്താ ഉണ്ട്? അലോചിക്കാൻ തന്നെ കാര്യമല്ലല്ലോ പറയുന്നത്, വിശദീകരിക്കാൻ പറ്റുന്ന വിഷയവുമല്ലല്ലോ. വേണ്ട. അപ്പൊ അന്യവാടി കൃപാവലും കഴിഞ്ഞു പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തെല്ലാം കേട്ടവരാ എന്നേക്കാള് അറിയാവുന്ന കേൾക്കുന്നു. പക്ഷേ ശരിക്കറിയാമായിരുന്നു ഇത് കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞു അവരെ എന്ത് ചെയ്യണം? അടുത്താണത് ജന്മ കോടി കൂടുമ്പോൾ സെക്രട്ടറി ആക്കി വെച്ച് കാര്യങ്ങൾ അംഗീകരിക്കണം എന്നല്ല പറഞ്ഞത്. അവനാരായാലും അവൻ എന്തായാലും എന്നാ അവരെടുത്തുകാരായാലും എന്നാ എടുക്ക അവനെ പുറത്ത് കളയത്തോ. അവ യുദ്ധീകരണം വേണം.
അവരുടെ സഭ കൂടുകയാണെങ്കിൽ അവരെ എടുത്ത് പുറത്ത് കളയ സഭ കൂടിയാ മതി. അവരെ സേവ് ചെയ്ത് സഭയല്ല അവരെ പുറത്താക്കിയിട്ട് വിശുദ്ധിക്ക് വേർപാട് നിൽക്കുന്ന സഭയാണെങ്കിൽ നിന്നാ മതി. നിങ്ങൾ അകത്താണെങ്കിൽ അവർ പുറത്തു പോകണമെന്ന് പറഞ്ഞ് അശുദ്ധി പറഞ്ഞ മോശയുടെ പെങ്ങളാണ് പാപം ചെയ്തെങ്കിൽ പാലത്തിനകത്തല്ല കുറ്റവാളി പുറത്താണ് എടുത്ത് പുറത്തു നിർത്താൻ പറഞ്ഞു. പരിധി ഉപദേശം ഉപദേശം വിശുദ്ധി വിശുദ്ധിയുമാണ്. അമ്മാച്ചനെയും കൊച്ചമ്മയും അമ്മാവനെയും ഒന്ന് രക്ഷിക്കുന്ന പരിപാടിയല്ലേ ദൈവത്തിന്റെ പദനം നിലനിർത്തുന്ന പരിപാടിയാണത്. അതെ, അത് കൂടുതൽ വേണ്ട സംഗതി മനസ്സിലാക്കാൻ അത് മതി. സഭയുടെ വേർപാട് വിശുദ്ധി എത്ര ശ്രേഷ്ഠമാണെന്ന് അതാ ഇവിടെ ഉറപ്പിച്ച് പറയുന്നു. മനുഷ്യനില്ലയോ ഏലിയാവ് നമുക്ക് വിലകി സമസോഹനെന്ന് വിചാരിച്ചവരും കൊള്ളകാഴിക്ക് നടന്നവരും കള്ളക്കച്ചവടത്തിന് പോയതുമല്ല. പുള്ളിക്കാരന് ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ച കാലത്ത് ഒന്നും പ്രവർത്തിക്കാതെ കുത്തിയിരുന്ന കാലത്തും ഞാൻ പറയാ ആ വിലകിലേക്ക് ചൂട് പിടിക്കരുതായി
ആ കുട്ടിയെ പഠിക്കേണ്ട ഒരു വിഷയം. ഈ സകല ലൈന് തെറ്റിയടക്കുന്ന പുള്ളികൾ ഏലിയാവിന്റെ വിലകിരിയെടുത്താണ് കൈകാര്യം ചെയ്യുന്നത്. സകല കൂടും കുറ്റി തട്ടി വെച്ചു ഈ വാക്യമാ പിന്നെ പ്രസംഗവാക്യമായിട്ട്. ഞാനതിന് ഇപ്പോൾ പറയാം, ഒരു വാക്ക് പറയാം. ഏലിയാവിനെന്താ അത് പറ്റി ഏലിയാവിന് വിലകിരി എന്തോ വിധവയുടെ വീട്ടിൽ ചെന്നിട്ട് വിധവയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്ന ആളാര്? അത് മതിയല്ലേ ഞാൻ കൂടുതലും കാര്യങ്ങളിലേക്ക് വരും. കരിയിലോട്ടിന്റെ കരയ്ക്ക് പുള്ളി കിടക്കുന്ന പോലെ ഇതുവരെ വീട്ടിൽ
താമസിച്ചുള്ളൂ.
ആ പുള്ളി ദൈവത്തിന് വലിയ വിശ്വാസമായി, അവൻ നിലമുള്ളവനായി. പക്ഷേ വേറെ ചെയ്യാത്ത കാലം കരിയിലോട്ട് അവിടെ കിടക്കുമ്പോൾ ചെന്ന് കുളിച്ചു. എഴുന്നേറ്റ് വരുമ്പോൾ അപ്പ കാക്കകള് അപ്പമായി വന്നു, അത് നിന്നു, വെള്ളം കുടിച്ചു. നല്ല കുട്ടിക്കുറമനെ പോലെ ഇങ്ങനെ വീർത്തുവരുന്നവര് നാട്ടുകാർ കണ്ട ഒരു വേലും ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവരും എല്ലു പിടിച്ച് ഉണങ്ങി വരുന്നു, ഉപദേശിച്ച് വീർത്തു വരുന്നു. എല്ലാവരും അറിയില്ല ഏത് കടയിൽ നൈ വായിക്കുന്നൊക്കെ ചോദിച്ചു കാര്യമില്ലാവിന്റെ ദാസൻ നാട് മുഴുവനെ ആഹാ ഉല്ലു പറിക്കാൻ നടക്കുമ്പോൾ അത് ഏലിയ അപ്പം നിന്ന് നടക്കുകയാണ്. ഇങ്ങനെ ജീവിച്ച പുള്ളിയാണ് ഇതുവരെ വീട്ടിൽ ചെന്നപ്പോഴേ ആ പുള്ളി വിശന്ന് നിർണ്ണയിക്കുന്നു. അങ്ങോട്ട് ചെന്നപ്പോ വെള്ളം ചോദിച്ചു ഒരു അപ്പം കൂടെ വേണമെന്ന് പറയുന്നത് കാര്യമൊക്കെ തുറന്നു പോയി. ആ അത് പറഞ്ഞു പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് വീട്ടിൽ കയറ്റിയില്ല. ഇതുവരെ പറ്റി ഏതായാലും കൊള്ളാം വെള്ളം. ആ വീട് വെട്ടിയതായി അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം കഴിഞ്ഞു സർവേയിൽ സേവനം ചെയ്തു, അവിടെ വലിയ വയലു പിടിച്ചു, വറകീറി, വെള്ളം കോരി, അതേ പ്രവാചകന്മാരെ കൂടിയ കൊന്നു, എല്ലാം ദൈവം അവസാപിച്ചു. ഇവന്റെ രഥത്തിൽ ആഹാബിനത്തിന് മുമ്പിൽ ഓടി. ഓട്ട ചില്ലറയാണോ? അത് നിരവധി കുതിരകളെ കെട്ടി ആഹാബിന്റെ പറക്കുന്ന രഥമാണ്. ആരേത്തിന് മുമ്പിൽ ഓടി എത്തണമെങ്കിൽ അവൻ നിലന്തൊടാതെ ഓടി. കരുതല്ലേ ഓടിയത്? അപ്പൊ ആത്മാവിനാണെന്ന് പറഞ്ഞാല് ശരീരത്തിലല്ലേ ജീവിച്ചത്? അങ്ങനെയല്ല, ഇത്രയും കഠിനാധ്വാനം ചെയ്തു ആഹാബിനത്തിൽ ഭക്ഷിച്ചപ്പോഴും ഭക്ഷണം മിച്ചം എടുത്തു കളയുമ്പോഴും അവൻ കൊണ്ടുവന്ന പ്രവാചകന്മാർക്ക് ഭക്ഷണം കൊണ്ടുവന്ന ഭക്ഷണം മിച്ചം വന്നപ്പോഴും എന്നാൽ ഏലിയാവ് ഒരു കാരണം അപ്പം തിന്നില്ല, പറഞ്ഞില്ല, പറഞ്ഞില്ല, കൊടുത്തില്ല. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ഓടി അങ്ങനെ വിശന്നല്ലേ സാധിച്ചു ഇവിടെ ചെന്നു. എന്നപ്പോഴാണ് ഒരു വാർത്ത കേട്ടു, സഭയിൽ വരെ പറഞ്ഞു നാളെ ഈ 24 മണിക്കൂറിനകം അവന്റെ തലയെടുക്കുമെന്ന് ഉത്തരവാണ്. ഈ ആണുങ്ങളെക്കാൾ വാശി പെണ്ണുങ്ങൾക്കാണ്. ഒരു കാര്യം പറയാം, ആ ഇവിടെ പെണ്ണുങ്ങളില്ല, സഹോദരിമാരേ ഉള്ളൂ. മൂന്ന് കാറ്റഗറിയാ: സ്ത്രീകൾ, സഹോദരിമാ, പെണ്ണുങ്ങൾ. നിങ്ങളാരും പെണ്ണുങ്ങളല്ല, സഹോദരിമാ. അപ്പൊ പക്ഷേ അവൾ ഉത്തരവിട്ടോ 24 മണിക്കൂറിന് അവന്റെ തലയെടുത്തോളാൻ. പണ്ടൊരുത്തി ഉത്തരവിട്ടു, അല്ല പിന്നീട് വേറൊരുത്തി ഉത്തരവിട്ടു, ജോഹന്നാന്റെ തലയെടുത്തോളാൻ. പ്രസംഗത്തോട് എതിർപ്പ് വന്നു, ഇതിഹാസന്മാർ തലയെടുക്കരുത്. ഗവൺമെന്റിനെ പേടിച്ച അല്ലെങ്കിൽ വിജ്ഞാനം നേടുന്ന കാണുന്നില്ല. അതുമാത്രം പറയാൻ കുഴപ്പമൊന്നുമില്ല. നാളെ നേരത്തെ എടുത്തേക്കാമോ? ഇത് കേട്ടപ്പോ പുള്ളിക്ക് ആഹാപ്പാടി. ഒന്നാമത് ഈ വേല ഈ ഒരു കാട്ടാപ്പറ്റ വേശന്ന് നേടുന്ന ഒരു വെള്ളം പോലും തരാൻ കാര്യമില്ല. ആഹാപ്പാടി ഏ ചോദിക്കുമ്പോഴാ നാളെ ഈ നേരത്തെ എടുത്തേക്കാമെന്ന് പറയും. അപ്പൊ ശരീരം ഒന്ന് ക്ഷീണിച്ചു. ക്ഷീണിച്ച് കഴിയുമ്പോ പുള്ളിക്കാരെ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ജീവിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇത്രയും കാലം.
പുള്ളിക്കാരനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ ആ ഫയൽ നോക്കിയപ്പോൾ അവന്റെ ശൂഷ തുടങ്ങിയിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്ന വലിയ കാര്യങ്ങള് മതിയെന്ന് പറഞ്ഞവന്റെ. അപ്പൊ ഫയൽ നോക്കി എന്താ കാര്യമെന്ന് നോക്കിയപ്പോഴാ എത്ര ദിവസമായി ഏലിയാവ് വല്ലതും കഴിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ അത് കുറെ ദിവസമായി. അവൻ വിശന്ന് നടന്ന് അവന്റെ ശരീരം കാണുകയില്ല, ചൂടായപ്പോഴും അവര് പറഞ്ഞു പോയതാ. അപ്പോ സ്വർഗത്തിലെ ദൂരമുള്ള പറഞ്ഞു വേഗം അപ്പവും ചുട്ട് വെള്ളവും കൂടെ കൊണ്ടാൽ കൊടുക്കാൻ പറഞ്ഞു. ഇത്ര വിട്ടു ഒരാൾക്ക് എടുപ്പതിന് കൊടുത്തയച്ചു. പുള്ളിയോട് പറഞ്ഞു ഇനിക്കാൻ പറഞ്ഞു കൈ തലയൊക്കെ തട്ടി എണീച്ചു. ഏ ഞാൻ ചായം കിടക്കുക, എനിക്ക് വേണ്ട ചായം കിടക്കുകയാണെങ്കിൽ മരണത്തിനാ പുള്ളി കൊതിച്ചെങ്കിൽ നേരെ ആഹാബിന്റെ അടുത്തോട്ട് ചെന്നാൽ ഇങ്ങനെ എണീക്കും നേരെയാവും ഞാൻ ഇന്ന കൊല്ലെന്ന് പറഞ്ഞാൽ അവള് തീർത്തേനി അപ്പൊ തന്നെ ഇടപാട് തീർത്തന്നെ കാണാൻ പോയതാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെ അങ്ങനെ അവിടെ എഴുതിയേക്കുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മളെ വീഴുകയായിരുന്ന പൊടിയാണെന്ന് അവൻ ഓർക്കും. അവിടെ ദൈവം അറിഞ്ഞു ഇവന്റെ ബലഹീനത എന്താണ്. അവൻ വിശപ്പും ദാഹവും അവനിപ്പോ വേദവാക്യമല്ല ആവശ്യം, അവനിപ്പോ സ്വർഗത്തിലെ ഒരു ഭോജനം കൊടുത്ത് അവരുടെ നാടിനെ കൊടുത്ത് ബലപ്പെടുത്തണം. ചിലപ്പോ പ്രസംഗം കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പ്രവൃത്തികളോട് ആശ്വാസത്തിന് വന്നേ മതിയാകത്തുള്ളൂ. ആ ദൈവമക്കൾ അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അവിടെ പറഞ്ഞു അവന് കൊടുത്തു, അവൻ ഭക്ഷിച്ചു ബലപ്പെട്ടു. അമ്മയോട് അമ്മായിയമ്മയോട് വേണമെങ്കിൽ ആറ്റിച്ചാടാൻ പോകുമ്പോൾ ചാറ്റമഴി ഉള്ളത് കൊണ്ട് മുറഞ്ഞുകൂടി പോകണം. സംഗതി ആദ്യത്തെ കൊടുത്തോ പറഞ്ഞു റെഡി ഭക്ഷിച്ചു പാലം ചെയ്തു പിന്നെയും കിടന്നുറങ്ങി. അപ്പൊ പറഞ്ഞു മതിയായിട്ടില്ല എന്ന് മതിയായി. രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ഇറങ്ങി കൊടുത്തു. നമുക്ക് എന്തോ വേണമെന്ന് കർത്താവ് നമ്മൾ അങ്ങോട്ടൊന്നും വെട്ടിക്കണ്ട. എന്നെയും നിന്നെ ഉള്ളതുപോലെ ഇവ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയുന്നത് അറിഞ്ഞാൽ മതി, മറ്റാരും ഒന്നും അറിയണ്ട. ഒന്നും അറിയിക്കാതിരിക്കുന്ന നല്ല അഭിമാനമതാണ്. അവൻ നമ്മെ അറിയുന്നു, അവൻ നമുക്ക് വേണ്ടത് അറിയുന്നു. കർത്താവ് നമ്മുടെ പിതാവാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് അറിഞ്ഞു, രണ്ടാമത്തെ ട്രിപ്പ് കൊടുത്ത് അവരെ ബലപ്പെടുത്തി.
അത് മനസ്സിലാക്കണം. ഞാൻ പറയുകയാണ് ആ വളയലിയാവിന്റെ നിലവാരങ്ങളില് അതാണ് നമ്മൾ എടുത്ത് പ്രത്യേകം പഠിക്കേണ്ടത്. അല്ല അഞ്ചാമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതല്ല അവിടുത്തെ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്ന വാക്കെന്ന് തെളിയിച്ചു തന്നെ അടുത്തത് ആറാം അധ്യായം എടുത്താൽ വന്നു നിന്ന് വാക്യം വേഗമായിട്ട് ഇപ്പൊ നിൽക്കുന്നത്
അടുത്തത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ?
അടുത്ത വാക്ക് ശ്രദ്ധിച്ചു നോക്കി എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വല്ലവരോടും വല്ല കാര്യവും ഒരുത്തനുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ അത് രക്ഷിക്കപ്പെടാത്ത മുമ്പിലല്ല നിങ്ങളുടെ കാര്യം തീർക്കുന്നത്. ദൈവമക്കളുടെ അവസരങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു തീർക്കണം. അതാണ് അവിടുത്തെ ഉപദേശം. നമുക്ക് സകലത്തിന് ഉപദേശമുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, ദൈവത്തിന് അറിയാം. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണെന്ന് ഉപദേശമുണ്ട്. ഉപദേശം വിട്ടുപോയാൽ ജഡികത്വമാണ്. ആത്മീയ മാർഗങ്ങളിൽ കാര്യം പരിഹരിക്കണം, ജഡീക മാർഗത്തിൽ വിശ്വാസം കാര്യം പരിഹരിക്കരുത്. അത് ജഡീകത്വം. ഇനി പോകട്ടെ, ഓരോ അധ്യായങ്ങൾ ഇതുപോലെ എടുത്ത് കുറഞ്ഞ സമയത്ത് ജഡീകത്വം തെളിയിക്കുകയാണ്. ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ സംഭവം വെറുതെയാണ്. ജഡീകന്മാരെന്ന് വിളിച്ചത്, ജഡീകന്മാരെന്ന് വിളിച്ചതിന്റെ കാര്യ കാരണ സഹിതം അവതരിപ്പാൻ വകയിൽ ഇതിനകത്ത് ഓരോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വിശ്വാസികളുടെ പാപം ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ വേലക്കാർ വളരെ ഭയമുള്ളവരാണ്. ഇപ്പൊക്കെ ഓത്തോട് പോകുന്ന നോക്കിയാൽ അത് പാപമാണ്, തെറ്റാണ്, അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കുറച്ചുകൂടെ പിടവസന്ധിയാകും. അതുകൊണ്ട് എങ്ങും തൊടാതെ മനുഷ്യന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ ദൈവം അപലപിച്ച വാക്യം ഇന്ന് പകലോട് വന്നിട്ടുണ്ട്. അതോടെ അതിന്റെ തോന്നുന്നു ആ ദൈവം വേറക്കുന്ന മഹാപാപമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഏതൊരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെ തികഞ്ഞവനാക്കണമെങ്കിൽ അവന്റെ കുറവുകൾ എന്താണ് ചൂണ്ടിക്കാണിച്ച് അത് ആത്മീകമായി തിരുവെങ്കിലേക്ക് കൊണ്ടുവരുവാൻ, അത് ക്രിസ്തുവിന്റെ ഭയത്തിന്റെ അളവിന്റെ സമൂഹം അറിയിപ്പാൻ, അത് ഓരോ വിശ്വാസികളുടെ അളവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന്റെ വേലക്കാർ ബന്ധപ്പെട്ടവർ അതിശക്തമായ ഉപദേശങ്ങളും അതിന്റെ ദൈവിക വ്യവസ്ഥകളും ബോധ്യപ്പെടുത്തുന്ന അത്യാവശ്യമായ കാര്യമാണ്. ഓരളവും അതിനകത്ത് കാണിക്കുവാൻ ആ ദൈവം ഒരിക്കലും അത് ആ കാര്യത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആ ഭയോടെ നിൽക്കുന്നു. ആ എന്താ ഇരിയത്തോട് തെളിയിച്ചത്? ആത്മീകത്വം എന്താ ഇരിച്ചത് എന്ന് രണ്ടു ഭാഗവും തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വരട്ടെ, ഈ ആത്മീകം എന്താണ്? വരുന്ന സമയത്ത് അല്ല, നമ്മുടെ ആത്മീകം എന്താണെന്നുള്ള കാര്യം തെളിയിക്കണമല്ലോ. ഇനി എടുത്താണ് വരുന്ന അതേ അധ്യായം തന്നെ എടുക്കണം. അത് അതിൽ ഒന്നും രണ്ടും കൂടെ അങ്ങോട്ട് എടുത്ത നമുക്ക് കാര്യങ്ങള് അതിനെ ഡിവൈഡ് ചെയ്ത് ഇനിയും പോകാം. പതിമൂന്നാം വാക്യം എടുത്ത് വായില് രണ്ടിന്റെ പതിമൂന്ന് വായിക്കാനാണ്. ഒന്ന് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല അവ തവയ്ക്ക് കൊടുക്കേണ്ടത്. മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല ഞങ്ങൾ ആത്മീകന്മാർക്ക് ആത്മീകമായത് കൊടുക്കുന്നത്. അത് ലോകത്തിലെ ബുദ്ധിശാസ്ത്രമല്ല, അത് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാണ് ഞങ്ങൾ ആത്മീകന്മാർ കൊടുക്കുന്നത്. മനുഷ്യന്റേതല്ല, ബുദ്ധിശാസ്ത്രമല്ല, വാനശാസ്ത്രമല്ല, അത് മറ്റ് ലോകത്തിന്റെ അറിവുകളല്ല, ആത്മീകമാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, എന്താ അത് കൊടുക്കുന്നത്? രണ്ടിന്റെ നാല് വായിച്ചാട്ട്, സെയിം ചാറ്റിൽ നിന്ന് നാല് മനോരോ സോറി വാക്കി എടുത്ത് വായിച്ചാട്ട്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, പിന്നെ ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കാൽ എന്റെ മനസ്സിൽ എന്റെ പ്രസംഗവും. ഇനി ഞാൻ ചോദിച്ചു, ഞങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങള് വക കയ്യിലില്ലാത്തോണ്ട് പറയാന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ വചനം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ലോകജ്ഞാനമല്ല. നിങ്ങളെ രക്ഷയ്ക്ക് ആധാരമായതിന്റെ വിശ്വാസത്തിന് ആധാരമായത് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ വചനമാണ്, ആത്മാവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിക്കുന്നത് ലോകജ്ഞാനമല്ല, ദൈവജ്ഞാനമായ ക്രിസ്തുവിനെയാണ്. പൗലോസ് അപ്പോസ്തലൻ മൂന്ന് മാസ്റ്റേഴ്സ് ഉള്ളവരാണ്. റോമ യൂണിവേഴ്സിറ്റിയുടെയും ഏബ്രാ യൂണിവേഴ്സിറ്റിയുടെയും ഗ്രീക്ക് യൂണിവേഴ്സിറ്റിയുടെയും മാസ്റ്റേഴ്സ് ഉള്ള അതേ ഒരു മഹാനായ മനുഷ്യൻ
വേണ്ട തെളിവ് വേണമെങ്കിൽ പൗരത്വ പുസ്തകത്തിലുണ്ട്. അഗ്രിപ്പ രാജാവ് പറയുന്നു, പൗലോസേ വിദ്യാ ബഹുത്വത്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ജ്ഞാനത്തിന്റെ തികവ് കൊണ്ട് അത് ഭ്രാന്ത് പിടിച്ചെന്ന് പറയത്തക്ക നിലയിൽ സർവജ്ഞാനി സർവജ്ഞാനം വീടാൻ കയറാൻ കഴിയുള്ളവര്.
ആ സർവജ്ഞാനി സഭയ്ക്ക് ഉപദേശം കൊടുത്തത് ലോകജ്ഞാനമല്ല ദൈവജ്ഞാനമാണ്, ദൈവം വചനമാണ് കൊടുത്തത്.
നിങ്ങൾ ലോകജ്ഞാനത്തിന്റെ പുറകെ പോകരുത്, അത് പഠിച്ച് നിങ്ങൾ വിദ്യ എടുത്തോണം, പക്ഷെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരരുത്.
വാക്കുകള് എത്ര മാധുര്യമേറി നാം ചിന്തിച്ചു നോക്ക്. ആത്മാ ഉപദേശിക്കുന്ന വചനങ്ങളെ ഞങ്ങൾ ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കുന്നു. ഈ ആത്മാവ് ഉപദേശിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിന്റെ കോൺട്രാക്ട് ആര് ഇവിടുന്ന് കൊണ്ടുവന്നതായത്? സഹോദരങ്ങളുടെ വാക്യം നിങ്ങൾക്ക് തരുന്നതിനകത്ത് വലിയ കുഴപ്പമില്ല. ആർക്ക്? ആത്മീയന്മാർക്കും വചനമാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞ പൗലോസിന്റേതാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കലായത് തെളിയിച്ച് വേഗത്തിൽ വേഗത്തിൽ തരണം. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 17 അധ്യായം എടുത്താണ്, 17 അധ്യായത്തിന്റെ 8-14 വാക്യം ഇത് വായിച്ചാട്ട്. യോഹന്നാൻ കർത്താവായ യേശു നേരിട്ട് പറഞ്ഞ കാര്യമാണ്. വേഗം വായിച്ചാട്ട്.
ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് കൃത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു.
റോമായിന്ന് കിട്ടുന്നല്ല കൊണ്ട കൊടുത്തത്, ജെറുസലേമിന്ന് കിട്ടുന്നല്ല, കുമ്പനാട്ടിൽ നിന്ന് കിട്ടുന്നല്ല കൊടുത്തത്, അമേരിക്കയിലെ ഡാലസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതല്ല, ഓക്സ്ഫോർഡിൽ കിട്ടുന്നല്ല കൊടുത്തത്. ഇത് ഉയരത്തെ തൊലച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപദേശദാസന്മാരുടെ അധ്യത്വാനം കൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥന ഉണ്ടായ ദൈവത്തിന്റെ സഭകളെ തൊലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉപദേശങ്ങൾ. നിങ്ങൾ ഈ വഞ്ചന കണ്ട് പഠിച്ച് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കൂടുതൽ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അത് പറയേണ്ട സ്ഥലത്ത് അത് പറയേണ്ടത് പോലെ തന്നെ പറയും. എന്നാൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ വളരെ അത് വളരെ അസഹ്യം തോന്നുന്നു എനിക്കറിയാം. എന്നാൽ അത് കേൾക്കട്ടെ. ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനമില്ലാത്തവരല്ല പറഞ്ഞത്, ജ്ഞാന സമൂഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല കൊടുക്കുന്നത്, ഞങ്ങൾ ആത്മീയന്മാർക്ക് ആലോചിച്ച് വചനം കൊടുക്കും. പിതാവേ നീ എനിക്ക് തന്നയച്ച വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, അവർ അത് കൈക്കൊണ്ടു. അപ്പോൾ വചനത്താൽ മനസ്സിലായി ഞാൻ എവിടുന്ന് വന്നു, നീ ആരാണ്, നീ എന്നെ അയച്ചു എന്ന് ഈ വചനം കൊണ്ട് അവർ പഠിച്ചു. തത്വജ്ഞാനം കൊണ്ട് യേശുവിനെ പഠിക്കത്തില്ല, വചനം കൊണ്ടാണ് യേശുവിനെ
പഠിക്കുന്നത്.
ഫിലോസഫി കൊണ്ടല്ല പഠിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് പഠിക്കുന്നത്, അനുഭവിക്കുന്നത് അവനെ. ശരി, നിൽക്കണേ, ഇതാർക്കാ കൊടുത്തു? നിങ്ങളിലേക്കാൻ പോവുകയാണ്. ഒന്നല്ല വാക്ക് എടുത്ത് വായിച്ചേ.
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാതെയുണ്ട്, ലോകോരെ പകച്ചു.
ആഹാ, അപ്പൊ ആർക്കെ ഈ വചന ഉപദേശവും ആത്മാവിന്റെ ഉദ്ദേശം ഏക്കത്തുള്ളൂ? അവിടെ ജഡീകന്മാരുടെ മുമ്പിൽ അവർക്ക് ഇത് കൈയേക്കാൻ കഴിയില്ല. പ്രാകൃത മനുഷ്യന്റെ പിന്നാലെ ഞാൻ പറയാം, പ്രാകൃത മനുഷ്യന് അനുഭവിക്കാൻ അറിവില്ല. എന്നാൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അത് ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവ് കൊണ്ടെത്തുന്നു. അത് അപ്പോസ്തലന്മാർ ദൈവശം കൊടുത്ത് കർത്താവേ പിതാവേ ഞാൻ ലൗകികനല്ല, ആവരും ലൗകികന്മാരല്ല. പ്രൈസലോ,
എത്ര മനോഹരമായ കാര്യമാണ്.
പിതാവേ നീ എനിക്ക് എന്തിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. പ്രൈസലോ, ആ വാക്യം താഴോട്ടൊക്കെ വായിച്ചാട്ട്, താഴോട്ടൊക്കെ
വായിച്ചാട്ട്.
ഈ ആത്മീയ ഞാനല്ലാത്തതുപോലെ അവരല്ലെന്ന് പറയുമ്പോൾ പരലോകത്തിരിക്കുന്നവരാണ് ധരിക്കരുത്. ചിക്കാഗോ ജീവിക്കുന്നവരും ന്യൂയോർക്കിലുള്ളവരും കേരളത്തിലുള്ളവരും ലോകം ജീവിക്കുന്ന വിശുദ്ധന്മാരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിതാവേ അവരെ ലോകത്തിൽ നിന്ന് എടുത്തു കളയണമെന്നല്ല, പിന്നെ അവർ ദുട്ടല്ലെങ്കിൽ അവപ്പെടാതെ അവരെ കാത്തുകൊള്ളും. ദൈവമക്കളെ നാം ഇവിടെ ഇരിക്കുമ്പോൾ ആത്മീയന്മാരാണ്. നിന്റെ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ നീ ആത്മീയ സഹോദരിയാണ്. നിന്റെ കമ്പനി ജോലിക്ക് പോകുമ്പോൾ നീ ആത്മീയ സഹോദരനാണ്. അതെ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നീ ആത്മീയ സഹോദരനാണ്. നിന്റെ കൊടുക്കവാളിൽ നീ ആത്മീയ സഹോദരനാണ്. നിന്റെ കൂടിക്കാട് സഹോദരന്മാരാണ്. ലോകത്തിലെ പ്രകോപനങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ ആത്മീയ സഹോദരന്മാരാണ്. ആരാണെന്ന് മനസ്സിലാക്കണവരോട്. അല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ ആത്മീയന്മാർ പുറത്തു പോകുമ്പോൾ അവരെ ആരോടുന്നു? അവരെ പോൽ അല്ല, നമുക്ക് വ്യത്യാസമുണ്ട്. എവിടെ പോയാൽ ആത്മീയന്മാർ.
ആത്മീയ നിലനിർത്താൻ വയ്യാത്ത ജോലിയാന്നെ ഗുഡ് ബൈ പറഞ്ഞേച്ച് വീട്ടിൽ വന്ന് പട്ടിണിയിരിക്കണം.
ആത്മീയ കെടുത്തുന്ന ഡോളറാണ് നിർത്തണം അവിടെ. ഹല്ലേലൂയ, നിർത്തണം. കാരണം ഇതെല്ലാം കൂടെ നിന്ന് കൊഴുത്ത് കൊഴുത്ത് വണ്ണിച്ച് ഭൂഷണിച്ച് അങ്ങ് നാശമാകുന്നതിനേക്കാൾ പട്ടിണി ഇരുന്നെങ്കിൽ ചക്ക തുർഗത്തിൽ പോകുന്നതല്ല. എനിക്കിത് പറഞ്ഞേച്ചു വാ, വീട് ഓർമ്മയിൽ ഉണ്ടോയിരിക്കും. ഇല്ല. ഹല്ലേലൂയ. ആണേ ചോദിക്കുന്നു.
കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്ന വചനവും എന്റെ ജീവിതത്തിലും ഞാൻ അതുകൊണ്ടെന്നെ വിശ്വസിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ചു
കർത്താവിന്റെ മാർഗത്തിൽ ദൈവം പ്രസാദിക്കാത്ത യാതൊന്നിലും ദൈവമക്കൾ കൈവെക്കാൻ
പാടില്ല,
കൈവെക്കാൻ പാടില്ല. അതിന് പോകാൻ ആ വഴി നമ്മൾ തിരിയാൻ പാടില്ല. ദൈവം നീതിയായി നൽകിത്തരുന്നതിനായി ജീവിതത്തിന് വളരെ മടങ്ങ് സ്തോത്രം ചെയ്യാം. ഈ വഴിയിലൂടെ ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഉപദേശത്തിന്റെ ആ രംഗങ്ങൾ എത്ര വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. പിതാവേ ഞാനല്ല ലൗകികരല്ല, ഇവര് ലൗകികന്മാരല്ല. ആയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? നാം ആത്മീയന്മാരാണ്. ആത്മീയന്മാർ അവർക്ക് ആത്മീയമായത് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇപ്പോഴല്ല രണ്ടാം അദ്ദേഹത്തിന്റെ ഒരു വാക്യം ആ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല, ആത്മാവിന്റെ പ്രദർശനമാണെന്ന് പറഞ്ഞു താഴോട്ട് വരുമ്പോ പല കാര്യങ്ങൾ അവിടെ എടുത്ത് ഉപദേശിക്കാറുണ്ട്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല.
നമ്മള്
ഒന്നും അറിയാത്തവരെ പോലെ പൊട്ടി കളിക്കുകയല്ല, തപ്പി കളിയല്ല. അവർക്കത് അറിയാൻ വയ്യ, നമുക്ക് ഇതറിയാം. എങ്ങനെയാ വീഡിയോയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടല്ല ഇതറിയാവുന്നത്. പിന്നെ ദൈവൻ തന്റെ ആത്മാവിനാൽ അറിയുന്നത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു.
ആത്മീയ വെളിപ്പാടുള്ളവരാണ്, ഭാവി കാലത്തെ കുറിച്ച് ആത്മീയ വെളിപ്പാടുള്ളവരാണ്. ഭൂമി നിക്ഷേപമാരെ സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ വെളിപ്പാടുള്ളവരാണ് അവര്, ആത്മീയന്മാര്. അവരെ ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു.
എത്ര മനോഹരമായ വാക്കാണ്. ബോധം ഉണ്ടായട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവക്കളെ, നമുക്ക് ആ വേദവാക്യങ്ങള് അതിന്റെ നിലയിൽ തന്നെ അത് പഠിച്ച് ഗ്രഹിച്ചു പോയാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം. അപ്പോൾ ആത്മീയന്മാർക്ക് ആത്മീയമായത് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ അവന്റെ ആത്മാവിനെ തെളിയിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ വചനം തെളിയിച്ചു കൊടുക്കുന്നത് തെളിയിച്ചു കൊടുക്കണം. ഹല്ലേലൂയ്യ. തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം, ദൈവത്തിന്റെ വചനം തെളിയിച്ചിരിക്കണം. അവൻ നമ്മോട് വഴിയിൽ വെച്ച് ദൈവത്തിനെ കുറിച്ച് തെളിയിക്കുമ്പോൾ അതെ നമ്മൾ ഗാഢനിദ്രയിലായിരുന്നല്ലോ. ചിലർ ഇവരെ പ്രസംഗിക്കാതെ തന്നെയാ ചില പുള്ളികൾ ഉറങ്ങാൻ ഈ ഓവറൊക്കെ ചെയ്തേച്ച് വന്നു കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് നല്ല പ്രസംഗത്തിന്
ഉപദേശിക്കുന്ന വചനങ്ങൾ ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിച്ചു കൊടുക്കുകയും ആത്മീയന്മാർ ആത്മീയ നിലവാരങ്ങളെ അനുഭവങ്ങളെ അവർ ജീവിക്കുകയും ചെയ്യണമെന്നുള്ളത് സത്യമായി മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അപ്പോ ആത്മീയമായത് ആത്മീയന്മാർ അതിന് ഇനി ഉപദേശം ആത്മീയം എന്താണെന്നൊക്കെ എടുത്ത് കാര്യങ്ങൾ തെളിയിക്കാൻ അവസരമുണ്ട്. പിന്നെ വരാം ഞാൻ ഇതിന്റെ സെക്കൻഡ് അടുത്ത സ്റ്റെപ്പ് തെളിയിച്ചോട്ടെ. പ്രധാനമാക്കി എടുത്തു വെച്ചാൽ മൂന്ന് ഞാൻ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്നാ ഒരു വാക്കോട് തെളിയിക്കാറുണ്ട് വെച്ചോട്ടെ. രണ്ടാം അധ്യായമായി ചിന്തിക്കുന്ന വിഷയം അവിടെ അധ്യായം പെട്ടെന്ന് പറഞ്ഞു പറയണ്ട. വരുന്ന രണ്ടാം അധ്യായം പ്രധാനമാക്കിയുമായി മൂന്ന് കാര്യം കൈക്കൊള്ളുന്നില്ല. അടുത്തത് പ്രാകൃത മനുഷ്യരെ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവൻ ഗാന്ധിയുടെ ഉപദേശം കൈക്കൊള്ളും, സിദ്ധന്റെ ഉപദേശം കൈക്കൊള്ളും, സാഹിബാബായുടെ ഉപദേശം കൈക്കൊള്ളും, ലോകജ്ഞാനം കൈക്കൊള്ളും, സർവ്വമത ഉപദേശവും കൈക്കൊള്ളും. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ എല്ലാവരും ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഈ പ്രാകൃത മനുഷ്യൻ നമുക്ക് കിട്ടുന്ന ചിന്ത എന്താണെന്നറിയാമോ? നല്ല തുണി കൊടുക്കാതെ, കുടിയും വെട്ടാതെ, കുളിക്കാതെ, നനയ്ക്കാതെ, വൃത്തികരെ അടക്കുന്ന പ്രാവനെ കണ്ട് പ്രാകൃതനായിട്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ ഡെഫിനിഷൻ അതാ. ഏതാ പ്രാകൃത മനുഷ്യനെ ബൈബിൾ കൊടുക്കുന്നത് ഡെഫിനിഷൻ ലോകത്തിലേക്ക് പോലെ ജ്ഞാനികളെ നിലത്തുണ്ട്. സർവ ഉപദേശം അറിയാം ഏക്കും ദൈവാത്മാവ് ഉപദേശം അവർ അംഗീകരിച്ചിട്ടില്ല. അതാ പ്രാകൃത മനുഷ്യൻ. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ വീണ്ടും ജനിച്ചവനല്ല, ആദാമ്യ പ്രകൃതിയുടെ പരമ്പരയിലെ സന്തതിയാണ്. അവൻ ലോകജ്ഞാനിയായിരിക്കാം. അവൻ പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ മുഴുവൻ പ്രാകൃത മനുഷ്യനാണ്. അത്ര ഒരു വാക്കുകൊണ്ട് ഇപ്പൊ ആ വിഷയം വിടാം. കാരണം അടുത്ത വാചകം ഒന്ന് വായിച്ചേ. അടുത്ത വാചകം
വാചകം
അവരെ വിട്ടിത്തരമായിട്ട് തോന്നുകൊള്ളു. നമ്മൾ വലിയ കാര്യമൊക്കെ പറഞ്ഞാൽ അവർക്ക് അവർക്ക് വിട്ടിത്തരമായിട്ട് തോന്നും. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. ആത്മീയമായി വേദിക്കേണ്ട വിഷയമാണ് നമ്മുടെ ഇതിൽ. അത് അവന് കഴിയത്തില്ല. ഇപ്പൊ നിങ്ങള് ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുന്നു. സ്വല്പം കഴിയുമ്പോൾ ഒരു നാലുള്ളിൽ ചോരയെടുത്ത് ജഡ്ജി എടുത്തു കൊണ്ടുവന്ന് പറയുകയാണ് ഇതിന്റെ എ ആണോ ബി ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇപ്പൊ തെളിയിച്ചു തരണം. കോഴിയാണോ വലുവിന്റെയാണോ മനുഷ്യന്റെയാണോ എന്ന് അറിയത്തില്ല. എനിക്കത് ഇഷ്ടമാണെന്ന് ചിലപ്പോൾ കണ്ടാൽ അറിയാം. ഇത് പരീക്ഷിക്കുന്ന പരീക്ഷണകാല ഉപകരണം എന്റെ കയ്യിലില്ലാതെ നിങ്ങൾ വെളുക്കോളം വയ്യോളം രക്തത്തിന്റെ നിറം മാറിയാലും കൊണ്ടുവരുന്നതിന്റെ നിറം മാറിയാലും എനിക്കറിയത്തില്ല ഇത് എന്താന്ന് പറയാം. എന്താ അറിയാമോ? അത് നോക്കുന്ന സാധനം ഇന്ത്യയിൽ
ആ വേണേ വേറെ വല്ലതും കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അവന്റെ കയ്യിൽ ആ വകുപ്പില്ല. അതുകൊണ്ട് അവനത് സാധ്യമല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്കുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ സ്വർഗത്തിലെ വെളിപ്പാട് ലഭിച്ചത് കൊണ്ട് ദൈവം തന്റെ ആത്മാവിനെ അവയെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന പ്രായപക്ഷ അത് വെളിപ്പെട്ടിട്ടില്ല. അത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ മക്കളിലുണ്ട്. ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പ പിതാവ് എന്ന് വിളിപ്പിക്കുന്ന പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. വിശ്വാസികൾ ആത്മാവിനെ പ്രാപിച്ചവരാണ്. ആത്മീയ വെളിപ്പാടുള്ളവരായിരിക്കണം, ആത്മീയ ഉപദേശം അറിയുന്നവരായിരിക്കണം, അത് തെളിയിച്ച് മനസ്സിലാക്കുന്നവരായിരിക്കണം. അപ്പോൾ ആ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ പിടികിട്ടുന്നുണ്ടല്ലോ മുമ്പോട്ട് പോകാനായിട്ട്. ആ മൂന്ന് വാക്ക് മതി, ഇപ്പോഴേ സമയമുള്ളൂ. ഇത് ആണ് പ്രാകൃത മനുഷ്യന്റെ തയ്യാറും. അടുത്തതാണ് നമുക്ക് ചിന്തിക്കുന്ന ഏറ്റവും ജടിയന്റെ കാര്യങ്ങളിലും, ആത്മീയൻ എന്താണ്, ആത്മീയന്റെ ഉത്സവം എങ്ങനെയാണ്, ആത്മീയന്റെ വളർച്ച എന്താണ്, ആത്മീയന്റെ ചിന്ത എന്താണ്, ആത്മീയന്റെ മനസ്സെന്താണ്, ആത്മീയന്റെ ഭാവം എന്താണ്, ആത്മീയന്റെ ഭാവി. ഇതൊരു മെയിൻ ക്ലാസ് ആയിട്ട് എടുത്തുകൊണ്ട് സബ്ജക്ട് ഇട്ട് പോയതിനെ പറ്റുള്ളൂ. കാരണം അവർ ഇനിയും ആ വിഷയം പഠിക്കുവാനുള്ള ആ വിഷയത്തിൽ നമ്മൾ കയറി വരുന്നു. ഈ മൂന്ന് എണ്ണം അഞ്ച് ഡിവിഷൻ മനസ്സിലായല്ലോ, ആത്മീയം, ആത്മീയൻ, ജഡീയൻ, ഭാവം. ഇത് ബൈബിൾ പറയുന്നല്ലോ. ഞാൻ വേദവസ്ത്രത്തിൽ ദൃഷ്ടാന്തം പറഞ്ഞിട്ട് അവസരോചിതമായി ഇതിന് ബാക്കി കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് അങ്ങ് മനസ്സിലായി ഇറങ്ങണം. ഇത് ഈ പ്രാകൃത മനുഷ്യനെയും ആത്മീയനെയും ജഡീയനെയും ഒരുമിച്ച് മനസ്സിലാക്കാൻ വേദവസ്ത്രം ദൃഷ്ടാന്തം. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു വാക്യം വായിപ്പിച്ചു തന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടാം പുസ്തകം ആറാമത്തെ പെട്ടെന്ന് ഒന്ന് വന്നാട്ട് നിങ്ങൾ അതിലോ സോറി അഞ്ചാമത്തെ അഞ്ച് എനിക്ക് അഞ്ചാമത്തെ ഒമ്പതാം വാക്യം പറ്റാം.
രാജാക്കന്മാരെ കുളിക്കാം, അപ്പോ നിന്റെ ദേഹം ഉമ്പരത്തോടെയായി നീ ശുദ്ധനാകുമെന്ന് പറയും. അപ്പോ ഏറ്റവും കുറിച്ച് പുറപ്പെട്ടു.
മതി, നമ്മുടെ വിഷയം എന്തുവായിരുന്നു? ഞാനിക്ക് സമാജം തുടങ്ങിയ വിഷയം സകലത്തെ വിവേചിക്കുന്നു. അവനാരും വിവേചിക്കപ്പെടുന്നില്ല. വിഷയം വിടല്ലേ, അതിന്റെ ഉപദേശ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നാല് വശവും ഇറക്കി എന്ന് വന്നിട്ട് ഇനി ഇത് ദൃഷ്ടാന്തം എടുക്കാൻ പോവുക. ദൃഷ്ടാന്തത്തിൽ ഈ വേദവസ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തമാണ് ഈ വിഷയത്തിൽ. ഒന്ന് ആത്മീയൻ ഏലീശാ ചിത്രം, രണ്ട് പ്രാകൃത മനുഷ്യൻ ഈ നയമാന ചിത്രം, മൂന്ന് ജഡീകരിച്ച ചിത്രം വേഗം. ഇത് മൂന്നും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. മൂന്ന് കഥാപാത്രങ്ങളാണ്, ഈ മൂന്ന് സബ്ജക്റ്റിന് നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാം. ഈ നയമാൻ എന്ന് പറയുന്ന പുള്ളി പരാക്രമശാലിയാണ്, ഒറ്റ കുഴപ്പമുള്ള കുറ്റരൂപ സുറിയക്കാരന, പുറജാതിക്കാരന്. അവന് ദൈവം എന്തോന്ന, ജീവിക്ക് ദൈവം എന്തോന്ന, എന്തുവാ കാര്യമില്ല. അവൻ ഒരു കാര്യം അറിവ് കിട്ടി ഒരു വേലക്കാരി പ്രവച്ച് പറഞ്ഞു, ഇന്നിടത്ത് ചെന്ന ദൈവദാസനം. അവിടെ ചെന്ന് അദ്ദേഹം പാർത്ത സുഖം പറ്റി. അവൻ ആത്മീയ സൗഖ്യമല്ല വേണ്ടത്, അവൻ ശരീര സൗഖ്യം. മാന്യന്മാരുടെ കൂട്ടത്തിൽ നടക്കാനുള്ള അതൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് മാറി കിട്ടിയിട്ടാണ് കൊച്ചപ്പനൊക്കെ ഒത്തു പറഞ്ഞു. അവർക്ക് വേർപെടാനും വയ്യ, പറിച്ച് കളയ്ക്ക് ഇറങ്ങി വരാനും വയ്യ. എന്നാൽ ഇതൊക്കെ ഒന്ന് ഒത്തു കിട്ടിയാൽ കൊള്ളാവും എന്ന് പറയുന്ന കുറെ എണ്ണമുണ്ട്. ചാരക്ക് ഇതിനിടയ്ക്ക് സംയോജാതിയാണ് കുട്ടിച്ചോണം കയറി കഴിയാനും ചെയ്യുന്നത്. അപ്പൊ കർത്താവിന്റെ ദാസന ഈർഷയുടെ മുറ്റത്ത് പൊന്ന് വെള്ളി ചാക്ക് കണക്കിന് പൊന്നും കൊണ്ടൊക്കെയാ വന്നേക്കുന്ന സുളിവിലൊന്നും ലോകശാദ്യ പ്രാപിക്കാൻ വന്നതല്ല, നല്ല പുള്ളികളെ കയ്യിൽ കിട്ടിയ ഇനി ഇവൻ എന്തോ കൊണ്ടുവന്ന ചുടുവിനാന്നോ അത് കിടക്കുകയല്ലേ നിങ്ങളുടെ പ്രവചനം പോലെ. അപ്പൊ നിർത്ത് വായിക്കാം എട്ടാം ഭാഗം. ഏതായാലും നിങ്ങൾ നിർത്തി ഇന്നത് പറഞ്ഞു ശ്രദ്ധിക്കുക.
അഞ്ചാം ഭാഗം
നീ പോക, അഞ്ചാം വാക്യം
നീ പോക, നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവ് ഒരു എഴുത്ത് തരാമെന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ പത്ത് താലന്റ്,
പത്ത് താലന്റ് എന്ന് പറഞ്ഞാൽ എത്ര എത്ര പെണ്ണുങ്ങളെ കെട്ടിക്കാനുണ്ട് രാമൻ? പത്ത് കൂട്ടം വസ്ത്രം ഒന്ന് പിടിച്ചില്ലേലും ഒന്ന്, അല്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ടാലും വസ്ത്രം മനസ്സ് പോലെ. ഇപ്പൊ കിടക്കുന്ന കയ്യും കിടക്കുന്നില്ലല്ലോ കോട്ടൻ, ഇഷ്ടം പോലെ വസ്ത്രം. ഇത് മൂന്ന് ഇത്രയും സാധനം ഉടുക്കാൻ പക വേണം, ഉണ്ണാൻ പക വേണം. ഉണ്ണാൻ ഉടുക്കാനും ഉണ്ട്, പിന്നെ പറയുകയും വേണ്ട. മുഴുവൻ ഇതിനകത്തുണ്ട് പിള്ളേർക്കല്ല, പത്ത് തലമുറയ്ക്ക് ഉണ്ടാകുന്നത് എന്തായാലും ശാന്തിക്ക് പോവാ എന്നു. ദേവദാസന ഇവൻ മനസ്സിലെത്തി, മനസ്സിൽപ്പെട്ട ഞാൻ അരാൻ രാജാവിന്റെ എഴുത്തൊക്കെ വാങ്ങി സർവ്വസൈന്യാധിപനായി ജർമ്മനായിട്ട് അയത്ത് തോക്കനുണ്ടെങ്കിൽ പുറത്ത് മെഡൽ കിടപ്പുണ്ടല്ലോ. ഇവിടെയൊക്കെ ഈ നക്ഷത്രം ഇങ്ങനെ പതിപ്പിക്കലായോട്ടം മറ്റേ കാണുമ്പോഴേ ഇല്ലാതെ ദേവദാസൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആ മുട്ടുമ്പിട്ട് വന്നിച്ച് വണങ്ങി ആ തോക്കയുള്ള സ്ഥലത്തിൽ മീരെ അവനും കാര്യമറിയാം.
എങ്ങനെയാ ദൗത്യം ആക്കുന്നത്? അവനെ കൊണ്ട് ഒക്കത്തില്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഇരിപ്പുണ്ട് ഇങ്ങനൊക്കെ ദൗത്യമാക്കാമോ?
ദൈവത്തിന്റെ ദാസൻ ഇങ്ങോട്ട് വന്ന്
വായിച്ചാട്ട് വാക്കി കിടക്കുന്നില്ല ഇവിടെ ഞാനിതൊക്കെ പറഞ്ഞു ഒപ്പിച്ചു തന്ന കാര്യം ഉണ്ടോ? അപ്പോൾ വായിച്ചാൽ വാക്കി വായിച്ചു.
അപ്പോൾ അവൻ തന്നെ പുറത്തു വന്ന്
അവൻ തന്നെ പുറത്തു വന്ന്
അടുത്ത് ദൈവത്തെ വിളിച്ചു
അല്ല അവനെ ദൈവത്തെ ഒന്ന് വിളിക്കണ്ട, അവനെ ദൈവത്തെ വിളിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല. അവന്റെ ദൈവത്തിൽ അവൻ വിളിച്ചു അപേക്ഷിച്ച്
തന്റെ കൈ ആ സ്ഥലത്തിൽ മീതെ വെച്ച്
തന്റെ തൈയെ
ആട്ടി
വലത്ത് വെക്കണ്ട
വിഷു അവ എങ്ങനെയാണ്
ഉച്ചയോ മാറ്റാൻ അറിയത്തില്ലെങ്കിലും മാറ്റത്തിന് മേലാണ് ഇങ്ങനെ കുറെ രോഗി ശാന്തിക്കാരാണ് അവർക്ക് ഏതാണ്ട് അറിയാം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങണം പുറത്തു കളയാൻ ഇതൊക്കെ അറിയാം ഊന തിരിച്ചു കയറിയോ ഭൂതത്തെ ഓടിച്ച പുള്ളികളെ തിരിച്ച് ഭൂതം ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കും. ഒരു നാളത്തെ മകൻ ഓടിക്കുക ഇപ്പൊ ഭൂതം അവരെ ഇട്ട് ഓടിക്കുക. ഈ വശക്ക് മനസ്സിലാക്കുന്നില്ലാത്ത കാര്യമാണ്. അപ്പൊ അവൻ മനസ്സിലിരിക്കുന്നത് ആട്ടി പല പാരമ്പര്യവും വന്നിരിക്കുന്നത് തുണിയായി ബാബിലോണിൽ നിന്നുമാണ്. ഈ ആട്ടിന്റെ പാരമ്പര്യം വന്നിരിക്കുന്നത് ചിലടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് മര്യാദയ്ക്ക് പോകുന്ന സമ്മതിക്കട്ടെ. ഒരു ചൊവ്വ പ്രാർത്ഥിച്ചു ചൊവ്വ ആ ചൊവ്വയുള്ള പ്രാർത്ഥിച്ച ഉദ്ദേശിക്കുന്നത് ഒന്ന് ആട്ടം. ആട്ടാൻ കൃപയുണ്ടെങ്കിൽ ഒറ്റ ആട്ടിന് പോകണം. അവരെ കൈകൊണ്ട് ആട്ടി 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 ഇങ്ങനെ മീൻ ചുട്ട് പൂച്ച അടിക്കുന്നു പൂച്ച പോകുന്നു. ഒരു വാള ഇങ്ങോട്ട് ചുട്ടുണ്ട് നീളത്തിലുള്ള മീൻ ഞങ്ങൾ ചുട്ട് അടിയാ പൂച്ച കൂടാ ഇറങ്ങാമോട് അവരെന്നെ മുഴുമുണ്ടല്ലോ പോകത്തുള്ള ഈനടി വരുന്ന തോറും പൂച്ചയ്ക്ക് സുഖമില്ലേ? പോരാട്ടുന്ന പുള്ളികളുണ്ട് ആദ്യാ ഇതൊന്നും നടക്കത്തില്ല. ആ ആട്ടുകാരി ഒറ്റയാട്ടിന് കാര്യം എനിക്കാട്ടിന് വിരോധമില്ല. ആദ്യ കാര്യം നടക്കണമെന്ന് കണ്ടല്ലോ ചുമ്മാട്ടമെന്ന് ഞാനിത് ഞാൻ ചതിച്ചിരിക്കുന്ന നന്ദി പറഞ്ഞല്ലോ ഇത് ചോദിക്കരുത്. ഇന്ന് കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് നിങ്ങൾ വകതിരിച്ച് പഠിക്കാൻ ഞാൻ പറയണോ?
ഈ പാചകത്തിന്റെ അകത്തിൽ ഇരിപ്പുണ്ട് ആട്ടിന്റെ പരിപാടി. ആ അത് ആട്ടി നോക്കിവാക്കണം. അപ്പൊ അതെല്ലാം പറഞ്ഞു മനസ്സിലായല്ലോ. പാചകഭക്ഷണ ചിത്രം ജയിലിച്ചാൽ യുവദാസന് ഈ ആള് പുറത്തു വന്നു ആത്മീയ സകലത്തെ വിവേചിക്കുന്നു. ആ തുറയായി വന്നവരാ അഡ്രസ് ചോദിക്കാൻ പോയില്ല, അഡ്രസ് വായിക്കാൻ പോയില്ല, ഫോൺ നമ്പർ വായിക്കാൻ പോയില്ല. കർത്താവിന്റെ ദാസനകത്ത് തന്റെ പ്രാർത്ഥന പോയി തീർക്കും.
പുറത്ത്
പരിവാരങ്ങൾ വന്നിട്ടോ അവൾ അകത്തിരുന്നുകൊണ്ട് പുറത്തിരുന്നവന്റെ ഉടുപ്പിന്റെ അകത്തെ സുഖക്കാൻ മനസ്സിലാക്കി കർത്താവിന്റെ ദാസൻ അവനെ വീഴ്ച കഴിഞ്ഞു. വേശ്യ കഴിഞ്ഞു അവന്റെ അകത്തെ സുഖം മനസ്സിലാക്കി. അപ്പോ വിധി അവിടുന്ന് പറഞ്ഞയച്ചു അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല, നീ മടങ്ങിപ്പോയി യോർദാനിക്കുന്ന ഏഴ് പ്രാവശ്യം മുങ്ങണം, മുങ്ങിയാൽ നിന്റെ ദേഹം ശുദ്ധമായി തരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ അവന്റെ കരി എന്ന് തുള്ളി. ഇതിനിങ്ങോട്ട് വരണോ? ഞങ്ങളുടെ രാജ്യത്തെ വെള്ളം എത്ര നല്ല വെള്ളമാണ്, അവിടെ കുളിക്കാൻ പോകയില്ലേ? എന്നെ മണിയായി കാണിച്ചു മനുഷ്യ കളിയാക്കുന്ന പണി വെളി പറഞ്ഞ കൂത്തിച്ചു എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചോ? ഇറങ്ങി വന്നിട്ട് ഏരിയായിക്ക് വെടിവെച്ച് അവരെ മരത്തെ വിട്ടേരി പിന്നെ ആദ്യം കുടിക്കേണ്ടി വരത്തില്ല. ഈ കൂത്തിച്ചു എന്ന് പറയാൻ പിന്നെ എന്തോ അറിയാം ഇയാത്തെ എടുക്കും നേരെ അങ്ങ് തീർക്കും. കർത്താവിന്റെ ദാസനറിയാം ഇറങ്ങി പറയേണ്ടതോട് ഇറങ്ങി പറയണോ, അകത്തിരുന്ന് പറയണോ അകത്തിരുന്ന് പറയണോ, ആള് വിട്ട് പറയണോ ആട്ടു വിട്ട് പറയണം. അങ്ങനെയുണ്ടോ? അങ്ങനെ കഴിഞ്ഞിട്ട് വെള്ളക്കാരി കൊണ്ടോ അകത്തിരുന്ന് ഇവന്റെ അടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മുതലാകില്ല. എല്ലാത്തിനും പറയും ഉടനെ ഞാടേണ്ട കാര്യമൊന്നുമില്ല, ഞാടേ അടിയാ മതി. എന്തേലും പറഞ്ഞു വിട്ടു അവിടുത്തേക്ക് അതിച്ചു കഥാപിതാസല്ലോ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. പറയത്തലോ ആത്മീയനാരും വിഭജിക്കപ്പെടുന്നില്ല, അവൻ വിവേചിക്കുന്നവൻ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവനെ ഏതായാലും വലിയ കാര്യമല്ല ആരണ്ടൊക്കെ കൂടെ പറഞ്ഞ് മനസ്സില്ല മനസ്സോടെ പോയി മുങ്ങി ഇവനങ്ങ് സൗഖ്യം പ്രാപിച്ചു. കാരണം അവര് കേൾക്കുന്നതിന് പറയുന്നുള്ളു കഴിക്കട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ടൊരു പിടിക്കൻ ഇതിന്റെ കൂടെ ഇവൻ കൂത്തിച്ചപ്പോഴത്തേക്ക് പുള്ളി വിളി ഇറങ്ങിച്ചിട്ട് കാണാം. അല്ല ഇത് പ്രയാസപ്പെടണ്ട കാര്യം അദ്ദേഹം പറഞ്ഞ നടക്കുമ്പോഴോ ഒക്കെ കേരളത്തിൽ എന്താ കെട്ടത് കാണുന്നില്ല ഞാൻ ചുള്ളി സൗഖ്യം പ്രാപിച്ചു വന്നാണോ അങ്ങാർ കൊടുത്ത പത്തിയാൾക്ക് വെള്ളി കൊണ്ടുവന്നിട്ടുണ്ട്, ആറാഴ്ചയ്ക്ക് പൊന്നു കൊണ്ടുവന്നിട്ട് പത്ത് കെട്ട് വസ്ത്രം കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കാനാണ് അങ്ങാർ എന്നെ കണ്ടപ്പോ ഇനിയിച്ചില്ല വന്നില്ല വണങ്ങിയില്ല മനുഷ്യന് മര്യാദയില്ല ഇറങ്ങി വന്ന്
മര്യാദയില്ല.
ഈ പൊന്നിൻചാക്കും വെള്ളിച്ചാക്കും ഡോളറും കാണുമ്പോൾ പുറകെ പോകുന്ന മര്യാദ പക്വതിയല്ല, അതിനുമ്പിൽ തല കുടിക്കുന്ന പക്വതിയല്ല. ക്രൈസ്തവോ വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന ഭക്തിയല്ല, അത് വേറെ വിഷയമാണ് എന്ന സത്യം തുറന്നു പറയുന്നതാണ് ഭക്തി. ക്രൈസ്തവോ ദൈവത്തിന്റെ വചനം തുറന്നു പറയുന്നതാണ് ഭക്തി. അത് ദോഷം വരാതിരിപ്പാൻ അകത്തിരുന്നാണെങ്കിലും ദൈവത്തിന്റെ ആ ആരോഗ്യമാണ് വർദ്ധിക്കേണ്ടത്.
അവ വേഗത്തിൽ വർദ്ധിക്കണ്ടു. വലിയ വിഷമമായി പോയി മുങ്ങിയേ ചുവാ മിക്കവാർ ഒത്തു വഴി പറഞ്ഞു പോയി പോകാൻ മണിയെടുക്കാൻ മരിക്കാനാണ് ചോദി മുഖിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൊണ്ടുവന്ന് പതിനാറാം വാക്യം വായിച്ചാൽ അദ്ദേഹത്തിന്റെ പതിനാറാം വാക്യം പതിനഞ്ചുകൂടെ ചേർത്ത് വായിച്ചു എങ്ങനെയാ ശരിയാകുള്ളൂ. കുട്ടപ്പോഴത്തേക്കാണ് കിട്ടുന്നതിന് ഒപ്പിച്ചോളൂ പോവുകയുള്ളൂ. കാജ് കുറച്ച് കിട്ടിയാൽ അവൻ ഇടപാടുകൾ കാജ് കൂട്ടി കിട്ടിയാൽ പരിവാരത്തിന് കൂടുതൽ കാര്യം സാധിച്ചാൽ റെഡി അത് പരിവാരത്തിനോട് മുമ്പിൽ
മടങ്ങി വന്നു
ഒരിക്കലും പറഞ്ഞു
ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാർ എന്നാൽ രണ്ട് കോവർക്കഴിഞ്ഞു ചുമട് മണ്ണടിയന് തരിവിക്കണമേ. അടിയൻ ഇനി യഹോമയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് യഹോമയാകും അങ്ങനെയാകും കഴിക്കയില്ല. ഒരു കാര്യം
മതി മതി ഒരു കാര്യം വന്നു എല്ലാം പറഞ്ഞു ഇത് വാങ്ങണേ നമ്മൾ ചെറിയൊക്കെ ചെയ്ത പോകും വാങ്ങണേ ആരെന്നെ കളകളില്ലേ എവിടെ നിർത്തുക അല്ല എന്നാ അവന് പണ്ണാരത്തിൽ നിന്ന് പത്തിയാക്ക് വെള്ളി എഴുതി തള്ളി പാതിനാർ കൊടുത്തു. കൊടുത്തു എഴുതിത്തള്ളാമെന്ന പുള്ളിയാണ് പക്ഷെങ്കിൽ ഏറ്റെടുക്കാൻ ആളില്ല കാശുണ്ട് വാങ്ങാൻ പുള്ളിയില്ല പുള്ളികൾ അയ്യോ അപ്പോഴെ അടുത്ത് വെള്ളം വിളിക്കുക അപ്പൊ പ്രാർത്ഥനയുടെ എന്റെ പയർമാരത്തിന്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന പശുവിന് കയറാൻ ദായമുണ്ടല്ലേ പൊട്ടിക്കാനൊക്കെ എന്നെ എന്നാലും മഴ കാണുമ്പോ ഇതുപോലെ പറ്റി അന്തരാത്മാറിഞ്ഞ് കുതിച്ചു കയറാൻ തുടങ്ങി. ശരിയായാലും വേണ്ടിയില്ല വാങ്ങിയില്ല അദ്ദേഹം വാങ്ങിയില്ല വാങ്ങില്ല ചേട്ടാ വാങ്ങാത്തറിയാമോ ആരും വായു കൊണ്ട് ജീവിക്കാനൊക്കെ ഈ ജനിച്ച വായു കൊണ്ടല്ലേ ജീവിച്ചു അദ്ദേഹം വാങ്ങിച്ചിട്ട് കൊണ്ടോ അതിന് യന്ത്രം കൊണ്ടോ കാര്യമൊക്കെ ശരിയായി എന്നാലൊരു കാര്യം വാങ്ങുന്നില്ല പോളിസി എന്താ പോളിസി കുഷ്ഠരോഗിയെ തൊട്ടാലശുദ്ധം കുഷ്ഠരോഗി തൊട്ടാൽ അശുദ്ധം കുഷ്ഠരോഗി അശുദ്ധനാണെങ്കിൽ അവന്റെ കയ്യിലെ ചരക്ക് വശുദ്ധമാണ് അവന്റെ വേശിയുടെ കാശ് നായയുടെ വിലയിൽ പണ്ണാരത്തിൽ ഇടരുത് എന്ന് വേദസ്വാമി വാക്യം ഉള്ളത് സത്യം തന്നെയാണ്. ആ പണ്ണാരം വിശുദ്ധമാകണമെങ്കിൽ ആ ആദായം അതിനകത്ത് വരരുത്. ആകെ ദൈവദാസനായ ആകെ ഏലീശ കണ്ടോ അവനെ തൊട്ട് അശുദ്ധമാണെങ്കിൽ അവന്റെ വസ്തുവോടെ അശുദ്ധമാണ്. അവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാലും സൗഖ്യമില്ലാത്ത കാലത്ത് ഉണ്ടാക്കിയതായിരുന്നു ഉദ്യോഗിയായിട്ട് നമുക്ക് കൊണ്ടുവന്നോ തൊടാൻ പാടില്ല. ശുശ്രൂഷ പോകുന്നതിനേക്കാൾ പട്ടി ഇരിക്കുന്നല്ല ആമേ അറിയിക്കുന്നല്ല. എന്നാൽ ഈ ഒരു കേസ് ഏറ്റ് എടുത്താൽ മതി പിന്നെ എങ്ങനെ ചൂടിക്കാൻ പോവുകയും വേണ്ട. ഇതാരേക്കും ഇത് ഏറ്റെടുത്തേച്ച് മറ്റേത് കളഞ്ഞു കിടക്കുക ദൈവമക്കളെ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഏറ്റെടുത്ത് ഇത് കളയരുത് മാണിക്യം കളഞ്ഞ മണ്ണ് കേടരുത് അത് ഒരു മണ്ണ് നശിക്കുന്നതാണ് എന്തായാലും കൊള്ളാം സംഗതിയൊക്കെ നീങ്ങി അവനെ അവനെ എന്നാ പോയേക്കാ മതി അവനെ ചില മണ്ണൊക്കെ ആയാലും മതി എന്തെങ്കിലും മണ്ണൊക്കെ വരയ്ക്കണം അവനെ പോയി അത് പോയി. അപ്പൊ ഇവന് പെട്ടെന്ന് അപ്പച്ചന് കടുകാപ്പി ഇടുന്നു ചായ ഇടുന്നു ക്ലാസ്സിനകത്ത് മരുന്ന് വയ്ക്കുന്നു ചോറ പെട്ടെന്ന് നമ്മൾ പാത്രത്തിൽ വയ്ക്കുന്നു മെച്ചപ്പുറത്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമോ. അപ്പൊ എന്താന്ന് അറിയാമോ ലവന്റെ കൂടെ ഓടണം ചെന്ന് അപ്പച്ചന് കൊടുക്കണത് കൊടുക്കണം അപ്പച്ചൻ വിളിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ വേണ്ടതെല്ലാം മേച്ചപ്പുറത്ത് ഒരുക്കി വെച്ചേച്ച് പെട്ടെന്നീടെ കുതിരപ്പുറത്ത് പോകുന്നവനെ ഫേസ് ചെയ്യുവാൻ കാൽനടയായി ചെന്ന് കുറുക്ക് വഴിയിട്ട് അവന്റെ മുമ്പിൽ കയറണമെങ്കിൽ ഇവർ എന്ത് വിളിക്കലാന്ന് വിചാരിക്കണം ആള് പോവല്ലവനെ
അങ്ങനെയൊന്നും ഏതായാലും ഓടി 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 ചെന്ന് മുമ്പിൽ കയറി
അവരോടെ കർത്താവിനെ സഹായിക്കാൻ പോകുന്ന
അവരുടെ നാശവാസത്തിന് റാസ് എന്റെ കത്താതേ ഇവൻ പുറത്ത് പോയിട്ട് എന്റെ കാല് ബലപ്പെടുത്തി ഇവൻ ഉമ്മയുടെ കാലുകളെ മാറ്റിയുടെ കാല് ഉദ്യമാക്കി സാക്ഷികളൊക്കെ പറഞ്ഞു മുന്നേ അടുത്തോട്ടോ ഇവിടേക്ക്. ആ പിന്നെ എന്താ വന്നത്? ആ നല്ല ജീവദാസന്മാരുടെ കൂടെ നടന്ന ഒരാളിനെ കണ്ടപ്പോഴേ അവർക്കറിയാം ഇന്നടത്ത് പുള്ളിയൊക്കെ ജീവനം പറഞ്ഞെടുത്താളല്ലേ. എന്തിനാണ്? അയ്യോ അങ്ങനെ പോകുന്നതിന് ശേഷമാണ് പ്രിയമലമായിട്ട് രണ്ട് ബാല്യക്കാര് യജമാന്റെ അടുത്ത് വന്ന് യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. ഇവൻ വിട്ടിരിക്കുകയാണ് വല്ലതും നന്നായി. ഒന്നീ മലനാട്ടിലെ ആട്ടോ അല്ലെങ്കിൽ തീരപ്രദേശത്തെ ആട്ടോ എന്തെങ്കിലും നാലുണ്ടെങ്കിലേ സംഗതി. അഡ്രസ്സില്ലാതെ വന്നാൽ പൊളിഞ്ഞു പോകും. വിഷയമാണ്
ഈ അഡ്രസ് ഉള്ള പുള്ളികൾക്ക് വേണ്ടി അങ്ങ്
പ്രാർത്ഥിച്ചുകൊടുക്കാൻ പത്ത് വയസ്സ് ആ പുള്ളി അഡ്രസ് കാരണം കൊടുത്തിട്ടില്ല. അത് ഭൂമിയിലില്ല,
ഭൂമിയിലുമില്ല. പലയിടത്ത് പോയി കഴിഞ്ഞിട്ടും ഇവന്റെ അഡ്രസ്സിലാണ്
കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്നുണ്ട് പറയാം. അന്വേഷിച്ചോ, ഞാൻ ഈ രാജ്യത്ത് മൂന്നാവശ്യം വന്ന തുറന്നു പറയുന്നു. അന്വേഷിച്ചോ, ഒരു തന്നെയും അഡ്രസ്സ് വന്നിട്ടുണ്ടോ? ഒരു തന്നെ അഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? പായത്തേക്ക് വല്ല പറയുന്നു ഉണ്ടെന്ന് അങ്ങനെ അന്വേഷിച്ചോ. എനിക്കും ആദ്യത്തോട് പറയുവാൻ തന്നെ ഉണ്ടായിട്ടാ പറഞ്ഞു. ഒരു തന്റെ അഡ്രസ്സും നീ കൊണ്ടുപോകണ്ട, കർത്താവിന്റെ അഡ്രസ് വകളാകോ. ദൈവം വിളിച്ച വേലക്കാരൻ ദൈവത്തിന് മുഖത്ത് നോക്കിക്കോണം. വേറെ യാതൊരു പ്രശ്നവും ചിന്തിച്ചുകൂടാ, മിണ്ടിക്കൂടാ. കാര്യം അത് ദൈവത്തിന് വഴിയാണ്. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യാം. എന്തെയ്യോ, അവൻ രണ്ട് അഡ്രസ് കൊടുത്തു ആ ബാല്യക്കാര്. ആദ്യം അവന്റെ മനസ്സിലാണുള്ളത്, ആ ബാല്യക്കാരുടെ വന്നിട്ടില്ല. മനസ്സിലാക്കണം, സത്യവിരുദ്ധമായത്. ഉടനെ കൊടുത്തേജ് പറഞ്ഞു അവരെ യാത്ര ചെയ്യും. ഇട പറഞ്ഞു വിട്ട സ്ഥലത്ത് രോഗസൗഖ്യമാക്കുവാൻ അധികാരമുള്ള കർത്താവിന്റെ ദാസര് ആത്മാവിന്റെ ശക്തി നിൽക്കുന്ന വ്യക്തിക്ക് ഈ രണ്ടുപേരെ യാത്ര അയക്കാൻ കഴിയില്ലാത്ത ബലഹീനാണെങ്കിൽ അവൻ വെറും പിച്ചക്കാശുകാരനാണല്ലോ. ഹലോ, വാസ്തവത്തിൽ ഏരിശായ കച്ചവടം ചെയ്തതാണ് ഏറ്റവും വ്യാജമാർഗം. ഇവന്റെ ആവശ്യം പറഞ്ഞതല്ല, എന്നാൽ ഇവൻ വേറെ ഹോമടിയുണ്ട്. അത് എന്റെ അഭിപ്രായമാണ്. ഇനി ശരിയാണെന്ന അഭിപ്രായമില്ല, അന്തസ്സോട് ജീവിക്കത്തുമില്ല. എന്റെ പ്രിയമുള്ളവരെ, പുള്ളിയുടെ സ്വഭാവം മനസ്സിലായോ? ഞാൻ 40 കൊല്ലമായി പുള്ളിയെ സേവിക്കാൻ തുടങ്ങിയിട്ടു. എനിക്ക് 3-4 പെൺപിള്ളേരെ കെട്ടിക്കാൻ പ്രായം. വീട് നിറച്ചു നിൽക്കുക. ഈ പുള്ളിയുടെ കൊടുക്കുന്ന വല്ലതും കൊണ്ടത് 4 പുള്ളി വായിപ്പിക്കുകയുണ്ട്. അറിയില്ല, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വല്ലതും നമ്മളെ സഹായിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാലും ഞാൻ പറയാം. ഒരു കുത്തുവരുത്തം ഉണ്ട്, അത്രയും നീ പറഞ്ഞല്ലോ. ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല, പറഞ്ഞു പറ്റാം. കച്ചവടം ചെയ്യാതെ അവന്റെ ആവശ്യം ആവരാതി പറഞ്ഞു. വല്ലതും കിട്ടിയെങ്കിലും നെയ്യോ അല്പം പുറത്തേനേയും എന്ന് ഒരു തോന്നല എനിക്കുള്ളൂ. ശരിയല്ലെന്ന് 100 ഞാൻ പറയുന്നു. അത് ഉപയോഗിക്കാൻ പാടില്ല. രാവിജാത്യം അന്തസ്സമുള്ളവന് ആ ചിന്ത വരാൻ പാടില്ല. വീട് നിറയെ നിന്നോട്ട് ആക്കിയവൻ ബാക്കി നോക്കിക്കോളൂന്ന് അത് മനസ്സിൽ തന്നെ ഉണ്ടപ്പോ സംഗതി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇവനിതിൽ എഴുതി തള്ളാൻ നോക്കിയിരിക്കുക, അടങ്ങി പിടിച്ചേപ്പിക്കുന്നു. അവൾ അല്പം ചോദിച്ചു അങ്ങോട്ട്, രണ്ടുപേര് യാത്ര ചെയ്യാൻ ചോദിച്ചു അങ്ങോട്ട് ചെന്നപ്പോൾ, നിങ്ങൾ വായിച്ചു നോക്ക് എന്താ ചെയ്തു തിരുവാ ബാക്കി ഒന്നെടുത്ത്.
അവനവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ദേവസി അരാമ്യൻ കൈമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന് പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു.
യഹോവയാണ് വാങ്ങത്തില്ലെന്ന് പറയുന്നത് പുള്ളി കുറയുന്നു കേട്ടു. വാങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോ യഹോവയാണ് ഉപയോഗിച്ചത്. എന്താ ചില പ്രത്യേക സമയത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. എന്തിനാണ് പുള്ളിക്ക് വിടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
യഹോവയാണോ വാങ്ങത്തില്ലെന്ന് എലീശ പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു, അവൻ മനസ്സിൽ കണ്ടു പ്രതിഷ്ഠിച്ചു, അവൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യഹോവയാണ് ഞാൻ വാങ്ങാൻ അവനെ വിടിയില്ല.
അത് കണ്ടിട്ടേ ഉള്ള കാര്യം. ഓ യഹോവയാണ് പറഞ്ഞു ചെറുത്തുണ്ട്. ിക്കരുത്, സൂക്ഷിച്ചോ. ഇവിടെ ബന്ധനമുണ്ട്. ആർക്കാർന്ന വിളിക്കാന്ന് ടെക്നിക്കൽ വേണ്ട ബന്ധനമെന്നൊക്കെയുള്ള വാക്കിനൊക്കെ ഞാൻ തെളിവുണ്ട്. പക്ഷേ ഈ ചില വാക്കുകൾ ഉപയോഗിച്ചാലേ കൂരിക്കരുത്. ഈ ടെക്നിക്കൽ വേർഡ് പഠിച്ചുകൊണ്ടിരുന്ന പണി കിടക്കുന്ന ചില പുള്ളികളുണ്ട്. അത് സൂക്ഷിച്ചോണോന്നേ പറഞ്ഞോളൂ. ഇവരും അതേ ടെക്നിക്കൽ വേർഡ് പഠിച്ചത്. യോഗയാണ്
പറഞ്ഞാട്ടെ
നല്ല നടത്തിപ്പ് കണ്ടപ്പോഴേ നിർത്തി ഇറങ്ങി അത് വിജീതമായിട്ടാ ദൈവാസന്റെ കൂടെ ആളല്ല ആ ചേച്ചി എന്തുവാ ഇങ്ങനെ ഓടി അടച്ചു വരുന്നത് ആ വായിച്ചപ്പെടുത്തത്
അതിനെ അവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ ശിഷ്യന്മാരിൽ രണ്ടു യവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്നും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു
പ്രായം പറഞ്ഞു ചേച്ചു പ്രായമുള്ളവരല്ലോ അവന്റെ അടുക്കൽ വന്നു ഇപ്പോൾ എഫ്രയീം മലനാട്ടിൽ നിന്ന് ഇന്നടത്ത് നിന്ന് വന്നു ഇന്നടത്ത് ശിഷ്യന്മാരാണ് ഇങ്ങനെയെല്ലാം
എത്ര എളുപ്പത്തിലെ കാര്യങ്ങൾ കൈകാര്യം കമ്പ്യൂട്ടർ പോലും ഇതുപോലെ
രണ്ടു കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറയാൻ എന്നെ
പറഞ്ഞേക്കും
രണ്ടു താലും വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ചു രണ്ട് സഞ്ചിയിൽ രണ്ടു താലും വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കെട്ടി
ഇപ്പൊ പറയണ്ട സാക്ഷിവാചകം അറിയാമോ ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തം ബലമാണ് ചെയ്തു തരുക കഴിവുള്ള കഥാവ്യത്ര വിശ്വസ്തനാണ് ഞാനപ്പമേ ചോദിച്ചുള്ളൂ അവൻ ചണ്ടിച്ചാക്കും എനിക്ക് എടുപ്പതും പിന്നെ ബാക്കി എല്ലാം കൂടെ ആ ബാല്യക്കാർ വശം രണ്ട് താലന്ത് രണ്ട് ബാല്യക്കാരെ വെച്ച് കൂടി ആ എടുപ്പതിനൊരു ചുവടാണ് ആ ഇങ്ങോട്ട് വരുന്നത് പുറകെ സാധനം എല്ലാം അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു ഇല്ലേ അതെ ഇവിടെ കാണാന്ന് വെച്ചാൽ അപ്പത്തെ കാരണം അപ്പം ബാക്കി
ഉണ്ടെങ്കിൽ
പുറത്തുപിച്ച് ഇവിടെയൊക്കെ പറഞ്ഞു കൊടുക്കും ഒത്തിരി നിൽക്കണ്ട അവർക്കുള്ള ദൈവദാസിനെ ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാം ദൈവദാസിനെ കാണിക്കില്ല പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് ജീവൻ ലക്ഷണമൊക്കെ മൂത്ത് അകത്തൊക്കെ കയറി
ഇറങ്ങിയെന്നും
പോയില്ലേ പക്ഷേ ഇടാൻ പരിപാടിയാണ് ഇടാൻ മേടിക്കാടാ നീ ഇവിടെ പോയി എന്നും പോയി ആ ഞാ ഇടാ നീ പോയില്ലയോ ആ പുരുഷന്മാരുടെ പുറകെ നീ ഓടിപ്പോയപ്പോൾ എന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ കഴിക്കലോ അരാൾ ആ അരാളിൽ വന്നാലോ ആ പുറജാതിക്കാരനെ വിവേചിച്ച് ആത്മാവ് കൂടെ കിടന്നവരെ വിവേചിച്ചു പുറത്തുള്ളവരെ വിവേചിച്ച ആത്മാവ് അകത്തുള്ളവരെ വിവേചിച്ചു ആത്മീക സകലത്തെ വിവേചിക്കുന്നു അതല്ല പുറത്തുള്ളവരെ മാത്രം വിവേചിച്ച പോലെ അകത്തുള്ളവരെ വിവേചിക്കണം അതും പുറവും ദൈവത്തിന് തന്നെ വിവേചിക്കണം സകലത്തെ വിവേചിക്കുന്നു ഏശ അതെ ആ സുയാക്കാരനായ നയമാനെ വിവേചിച്ച് അതേ ആത്മാവ് കൊണ്ട് അവന്റെ അകത്ത് നിന്ന് മകളത്ത പോലെ ദ്രവ്യാഗ്രഹിക്ക് വിവേചിച്ചത് മാത്രമല്ല അവനെ പുറത്താക്കി
തന്നെത്താൻ കഞ്ഞി വെച്ച് കാപ്പി ഇട്ട് മുണ്ട നനയ്ക്കേണ്ടി വന്നാലും വേണ്ടിയില്ല ഈ അശുദ്ധന്റെ കൈ കൊണ്ട് തൊട്ട മുണ്ട് ഉടുക്കണ്ടെന്ന് തന്നെ ഇരിക്കും
ഒരു കുഴപ്പമാവും പറയുന്ന പോലെയില്ല ദൈവത്തിന്റെ സ്തോത്രം വിശുദ്ധിയുടെയും വേർപാടിന്റെ ഉപദേശം പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ അതിശക്തമായി സ്ഥാപിച്ച ഉപദേശമാണത് ആത്മീയത്തിലുള്ള ദൈവദാസന്മാരെ അത് പൊറുക്കുന്ന കാര്യമല്ല എന്ന കാര്യം കൂടുതിക്കുന്ന കാര്യമല്ല അവനെ പുറത്താക്കി പറഞ്ഞത് അവൻ തന്റെ ഇറങ്ങിപ്പോയത് നിന്റെ വന്നു പ്രഭാവനദാസൻ വേണ്ടാന്ന് വെച്ചാൽ ഏറ്റെടുത്തല്ലോ എന്നാൽ കാര്യം ചെയ്യ് അവൻ കൊണ്ടുവന്ന ചരക്കൂടെ എടുത്തെങ്കിൽ അവന്റെ സോക്കിലൂടെ നിനക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു അവിഹിതമായ വിഷയത്തിന് മുമ്പാകെ കൈനീട്ടിയ ദൈവത്തിന്റെ വരികൾ വിട്ട് പോയാശത്തുള്ള പരിപാടി ദൈവത്തിന്റെ ഭയങ്കര സംഭവമാണ് ആത്മീയ സകലത്തെ വിവേചിക്കുന്നു അവരാളും വിവേചിക്കപ്പെടുന്നതുമില്ല എന്ന വിഹിതമായി കാണുവാൻ കഴിയുന്നല്ലോ ദൈവമക്കളെ ആ മൂന്ന് വൃത്താന്തം അവിടെ പറഞ്ഞത് ഈ ഞാൻ ആത്മീയൻ ജഡീയൻ ആത്മീയൻ ഏലിശാക്കി ചിത്രം അതെ ജഡീയന് വേഗസ്ഥി ചിത്രം പിന്നെ നയമാൻ പ്രാചൃത മനുഷ്യന്റെ ചിത്രം വളരെ വ്യക്തമായി ആ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ആത്മീയൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് തുടക്കം കുറിക്കുവാനുള്ള ഇനി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടായിരിക്കും ഇപ്പൊ ഞാനത് ഭാഗ്യമുണ്ടല്ല ഇണക്കി ഈ വിഷയം കൊണ്ടൊന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ആത്മീയന്റെ ഉത്ഭവം ദൈവവചനത്തിലെ തികച്ചും പഠിപ്പിക്കലും ഉപദേശങ്ങളും തുടങ്ങിയത് എവിടെ തുടങ്ങണമെന്നുള്ളതാണ് എഫേസിയ നാല് കൈകളെ എല്ലാം ഇട്ടുണ്ട് തീർത്തേക്കാം എന്ന് പറഞ്ഞ സമയം എടുക്കത്തില്ല ബാക്കി വായിച്ചാട്ട് നാല് ഇരുപത്തിരണ്ട് വെച്ച് നോക്കണം എനിക്ക്
ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സമന്തമായി പുറത്തും പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമാവാൾ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി ഉലക്കം പ്രാപിക്കുന്ന സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്ക
ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ ആത്മീയ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ വിശ്വാസികൾ ആരാ? സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ആദ്യ മനുഷ്യനെ ദൈവം എങ്ങനെ ഉണ്ടാക്കിയത്? ദൈവീയമായ ഗുണവിശേഷങ്ങളുടെ നീതിയിലും വിശുദ്ധിയിലും അവനെ സൃഷ്ടിച്ചത്. അത് വഷളായിപ്പോയി,
വഷളായിപ്പോയി. അതെ, ചതിമോഹങ്ങളാ വഷളായിപ്പോയി. ചതിമോഹങ്ങളാൽ ചരിത്രം സാത്താൻ മോഹിച്ചത് ഹവ്വ. ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ ആദാമ്യ പ്രകൃതിയുള്ള മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആ ഉള്ളി ആകാശത്തിൽ ഹൃദയം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചവരാ വിശ്വാസികൾ. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പുതുജീവൻ പുതുകൃഷ്ടി എങ്ങനെയുള്ളതാണ്? നമ്മുടെ മാവിയുടെയും കൊച്ചമ്മയുടെയും ഉപ്പാപ്പന്റെയും രൂപത്തിലല്ല. ആദാമി പ്രകൃതിയുടെ ആ സ്വഭാവങ്ങളും ഗുണങ്ങളും എല്ലാം മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നീതിയിലും വിശുദ്ധിയിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതു മനുഷ്യൻ, അതിന് ഒരു ക്രിസ്തുവിലായാൽ ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, പുതിയ സൃഷ്ടി. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ജീവക്കൾ ആരാ? പഴയതല്ല, പിന്നെ ഇതാ പഴയതിനെ നീക്കി പുതിയതിലേക്ക് വന്നിരിക്കുന്ന പുതു മനുഷ്യനാക്കിട്ടുണ്ട്. ഇതിന് നല്ല പ്രയോഗം ഞാൻ കുലസേവനത്തിൽ കണ്ടിട്ടുണ്ട്. 9-10 വാക്യം വായിച്ചാണ് 3 അധ്യായത്തിന്റെ ഇത് ഈ വിവരണം തെളിയിക്കാൻ വേണ്ടി
പുലസേവനത്തിൽ
നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ മുരിഞ്ഞുകളഞ്ഞ് പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ. ഉരിഞ്ഞു കളഞ്ഞ് ധരിക്കണം, ഉപേക്ഷിച്ച് ധരിക്കണം എന്നായി ഉപേക്ഷിച്ചിരിക്കണം. ഇത് ക്ലിയർ വേണം എന്ന് പറയുന്നത് ഉരിഞ്ഞു കളഞ്ഞിട്ട് ധരിക്കണം എന്നുള്ളതാണ്.
ആ വാക്ക് യാഗകർമാദികളുടെ പഴയ നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. ദേഹം കഴിക്കാൻ കൊണ്ടിയില്ലെന്ന് ഒരാൾ മൈലക്കാള, ഒരാൾ ഗോളക്കാള, ഒരാൾ വേറെ കാള, പല കാണുന്ന ആളുകളെയാണ് യാഗത്തിൽ കൊണ്ടിയില്ലെന്നെങ്കിൽ അതിനെയെല്ലാം ഒന്ന് ബാക്കി മുറിച്ച് അങ്ങോട്ട് കയറ്റി വെക്കുകയാണ്. യാഗത്തിന് കൊണ്ടിരുന്ന പുള്ളി പോകുന്നത് അയ്യോ എന്റെ മൈലക്കാളയാത് അയ്യോ അത് പോയല്ലോ ദൈവത്തിന് കൊടുത്തേക്കാന്നേലും അളവ് കാണുമ്പോൾ എന്താ
എന്തായിരുന്നു
അത് എന്തായിരുന്നു യാഗത്തിന്റെ വ്യവസ്ഥാവകാശം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് യാഗം ദൈവത്തിന് കഴിക്കാൻ കൊണ്ടുവരുന്ന ഉരുപ്പടിയെ ആദ്യം എന്തോ ചെയ്യണം, തോന്നിച്ച് കളയണം. അപ്പൊ മൈലക്കാളയും കോളക്കാളയും നിറത്തതും വെളുത്തതും ഒക്കെ യാഗപീഠത്തിൽ വരുമ്പോൾ കളർ അത്ര
ഒന്ന്, യാഗപീഠത്തിൽ വരുമ്പോ കളർ ഒന്ന്, കാള വലവോ കളർ ഒന്ന്. അത് ശരി, ആരാധിപ്പാൻ വരുന്ന ദൈവമക്കൾ ക്രിസ്തുവേശ പുതുസൃഷ്ടികളാണെങ്കിൽ പല വീടുകളിൽ പല അതെ അമ്മയപ്പന്മാരുടെ മക്കളാണെങ്കിൽ ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരു പഴവത് ലോകരിക്കാരാണ്. കളർ ഒന്ന്, തോലുരിച്ചവന്റെ കളർ ഒന്ന്. പല കളർ വെളിപ്പെടുന്നത് ആത്മീയമേ വെളിപ്പെടാവൂ. ആത്മീകന്മാർക്ക് മനഭാവം വെളിപ്പെടുന്നത് ആത്മീയമാണ്
വെളിപ്പെടേണ്ടത്.
ഉരിഞ്ഞുകളഞ്ഞ് പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ ഭരിച്ചിരിക്കുന്നല്ലോ. സൃഷ്ടിച്ചവന്റെ പ്രകാരം അതാണ് നീതി
വിശുദ്ധിയിലുമുള്ളത്.
എത്ര മനോഹരമായ ഉപദേശമാണെന്നറിയോ, എത്ര മനോഹരമായ ഉപദേശമാണെന്നറിയോ. പഠിച്ച് നമ്മൾ ഇരുന്നാലും നമ്മൾ ദൈവസന്നി ചരിച്ചു പോകും. നമ്മൾ ആരാണെന്ന് ഇനി അവിടുന്ന് പഠിച്ചു പോകേണ്ടത്. അതൊക്കെ മണിക്കൂറിൽ സംസാരിക്കാനുള്ള വിഷയം അതെ, അതെല്ലാം ഗൗരിക്ക് നിർത്തുക. അപ്പൊ ടിവിയിൽ വെച്ച് തീരുമാനം ഈ ആത്മീയൻ എന്ന് പറയുമ്പോ ആത്മീയന്റെ ഭാവം, ആത്മീയന്റെ ചിന്ത അന്വേഷണം, ആത്മീയന്റെ മനസ്സ്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ നിലയിൽ ചിന്തിക്കണം. 4 വാക്ക് ഇന്ന് വായിച്ചു വിട്ടിരുന്നോളാം, വായിക്കേ ഉള്ളൂ. പ്രസംഗത്തിന് കയറിക്കല്ല, നിങ്ങളെ മനസ്സിലത് ഇരുന്നോട്ടെ. ഞാൻ പറയുന്ന വാക്ക് വായിച്ചത് 1 Corinthians 2:16 Philippians 5. ഈ വാക്ക് വായിച്ചാൽ മാത്രം മതി കേട്ടോ, വായിച്ചോട് പിടി. അത് എന്തോ ഓരോ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വാക്കുകൾ വന്നു പിടി കാര്യം വായിച്ച എടുത്ത് വാക്ക് വായിച്ച
ഗ്രഹിപ്പിക്കാവുന്ന
നാം മോശയുടെ മനസ്സുള്ളവരല്ല.
പൗലോസിന്റെ മനസ്സുള്ളവരല്ല, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിന്റെ മനസ്സിന്റെ വാക്കിന് തെളിയിക്കാൻ സുവിശേഷം നാല് വിളിക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് കാരണം അവരെ കല്യാണം വിട്ടു ചെന്നപ്പോ നമ്മുടെ കർത്താവിന്റെ മനസ്സ് എങ്ങനെ കണ്ടത്? കണക്കായി, അഹങ്കാരി, അവൻ പ്രഭാവം കാണിക്കാൻ ആള് കൂട്ടിയിരിക്കുകയാണ്. കർത്താവിന്റെ ഒന്ന് വീഞ്ഞു തരുമെന്ന് പറഞ്ഞിരിക്കട്ടെ, അല്ലെ? കണക്കായി പോയി, ഒരു കൊഴുപ്പോ ഒരു ഉള്ളതുകൂടെ മാറ്റി അതൊന്ന് നേർത്തട്ടെ. പുള്ളി വിളി ഭയങ്കരത്തം കാണിച്ചു ധരിക്കറിയ വീട്ടിൽ 125 പോകുമ്പോഴും മാറ്റി കൂട്ടി 10 വരെ മാറ്റിക്കറിഞ്ഞ നിർമ്മാണക്കാർ 120 പേരിരുന്നു. 5 പേർക്ക് വരവില്ല, ഉടമസ്ഥന് മോഹായു മുന്നു മനഃപൂർവ്വം മാറ്റി കാണുന്നു. എന്നോട് പറഞ്ഞു വിശേഷം പാടുണ്ടോ? പഴയതുമായിരുന്നെങ്കിൽ തല്ലു തന്നെ വിളിച്ചു. അവൻ ഒരു ദിവസം എടുക്കുമ്പോഴില്ലയോ ക്രിസ്തുവിന്റെ മരം നട്ടാൽ മതിയാവോ? ആ വീട്ടുടങ്ങൻ ദൈവത്തെ കൊണ്ടൊന്നുമല്ല ഇവിടെ മാത്രം വീട്ടിനെ വിളിച്ചു. എന്റെ കർത്താവിന് മനസ്സത്ര നല്ലത്, അവന്റെ വേദനകൾ അറിഞ്ഞ നമ്മുടെ കർത്താവായ ഏറ്റെടുത്ത് മാനസിക്കും. അവന്റെ വീട്ടിലെ വിരുന്ന് അതിന്റെ ദുഃഖത്തെ മാറ്റുവാൻ അവനെ പച്ചവെള്ളം വീഞ്ഞാക്കി ആ വീടിന്റെ വിടവ് നികത്തി കുറവ് തീർത്ത് അവരെ സന്തോഷിപ്പിച്ചു. അവന്റെ മനസ്സ് അങ്ങനെയുള്ള മനസ്സാണ്. സഹോദരി സഹോദരന്മാരെ, നാം തമ്മിലുള്ള പെരുമാറ്റത്തിന്റെ ചട്ടത്തിന്റെ വ്യവസ്ഥകളിലുള്ളാകുന്ന ദൈനംദിന ജീവിതത്തിൽ നോക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സാണ്. സഹോദരിയെ മറ്റുള്ള മുമ്പിൽ അവഹേളിക്കുന്നതല്ല ക്രിസ്തുവിന്റെ മനസ്സ്, സഹോദരനെ അവഹേളിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ് കൈത്താങ്ങുന്ന മനസ്സാണ്. അതിന് ഞാൻ കേൾക്കാൻ ഞാൻ കൊണ്ടുവരുന്നില്ല. അടുത്ത രണ്ടാമത്തെ വാക്ക്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ
ഒത്തിരി വാക്യം പറയാം. ഭാവിച്ചില്ലെ ഭാവിക്കുന്ന നീരെ ഓമൻ ഭാഗം കണ്ടാ തോന്നി എല്ലാം തീരെ വന്നു. പക്ഷേ ഇല്ല പണ്ട് പന്തുകാരന്റെ ഒരു വരികളെന്ന് പറഞ്ഞത് പോലെ അയ്യോ ചെറിയ ഭാവം കണ്ടാൽ എന്തോ എന്തോ തന്നെ അത് നമ്മൾ നടന്നു പോകുന്നു. വലിയ ഭാവം ഒന്നും എടുക്കരുത് കേട്ടോ. പരന്തരവേലും ഈ ത്യാക്കവും ഇല്ലേ എന്നൊക്കെ വായിച്ചു നോക്കണം. ധനവാൻ ദരിദ്രനും മറ്റുള്ള രചിപ്പിക്കാൻ വീട്ടിൽ വെച്ചാൽ മതി. ചപ്പാടി കഴിക്കും അവിടെ ഇങ്ങനെ ഇല്ലാത്തവരോട് കുത്തിയിരിക്കും. മറ്റേ യാക്കോ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വിശ്വാസികളായിരിക്കും മക്കളെ. സമ്പത്ത് കുറഞ്ഞൊരു കാരണം, ആരോഗ്യം കുറഞ്ഞൊരു
കാരണം,
ആരോഗ്യം
കുറഞ്ഞൊരു
കാരണം, ഡിഗ്രി കുറഞ്ഞൊരു കാരണം, വിദ്യാഭ്യാസം കുറഞ്ഞൊരു കാരണം, നിന്റെ പാവഭേദത്തിന്റെ അകത്തം എടുക്കരുത്. ഉള്ളവരെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഉപദേശമായിട്ട് ഒത്തിരി ക്ഷണിക്കുന്നില്ല. നമ്മൾ ഇവിടെ ചെറുകാരി ഇവിടെ വിശദീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വിട്ട് മനസ്സോടെ അറിഞ്ഞത് പറയുകയാണ്. എന്നാൽ ഭാവം എന്നുള്ളത് വളരെ ദോഷം ചെയ്യുന്ന, ഭാവം എന്നുള്ളത് മരണത്തിലേക്കും അപകടത്തിലേക്കും നടത്തുന്നതാണ് ഭാവം ഉള്ള സൂക്ഷിക്കുക. കൈ കൊണ്ടടിക്കുന്നതിനേക്കാൾ വേദനയാണ് ചിലതിന്റെ ഭാവം. നമുക്ക് അറിയാവുന്ന മനസ്സിലാക്കി വിവേകത്തോടെ കൈകാര്യം ഭാവിക്കേണ്ടത് നീതി ഭാവിച്ച് സഹോദരനെ തന്നേക്കാൾ, സഹോദരിയെ തന്നേക്കാൾ മാന്യമായി കാണുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ മനസ്സഭാവം ആത്മീയമുള്ള വരണം. ശരി, അടുത്തത് മൂന്നാമത്തെ വാക്ക് കൊലസ് വന്നിട്ടുണ്ട്. വാക്ക് വായിച്ചു രണ്ട് വാക്ക് പറഞ്ഞു വിടുന്നതേ ഉള്ളു. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും കൂടുതൽ പ്രശ്നം ഋജു വിജയം തീർത്തു അന്വേഷിപ്പിക്കും. അടുത്ത വാക്ക് ക്രിസ്തു ദൈവത്തിൽ വരുത്തുവാതിരിക്കുന്നതായ ഉയരത്തിലുള്ള സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പി. നമ്മുടെ അന്വേഷണം ഏതാ? നമ്മുടെ ചിന്ത ഏതാ? നമ്മുടെ ഭാവം ഏതാ? നമ്മുടെ മനസ്സ് ഏതാ? ലോത്ത് ഭൂമിയിലെ ചിന്തിച്ചു, അബ്രഹാം ഉയരത്തിലെ ചിന്തിച്ചു. ഇതല്ലാതെ വേറൊരു വിഷയം വിളിക്കണം. സഹോദരന്മാരെ, ഭൂമിയിൽ വീട് കാണുന്നെങ്കിൽ പൂച്ചൊന്ന് വിടണം. ചിക്കാഗോയുടെ ഗവർണർ ആയിക്കൊള്ളട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, എനിക്കത് തിരുവാതിരെ സന്തോഷിക്കും. ഞാൻ ചില ഒരു കാര്യം ചെന്നു പറയാം. ഇതിലല്ല സന്തോഷിക്കേണ്ടത്, നമുക്ക് ഉയരത്തിലെ ചിന്തിക്കാൻ. അബ്രഹാമിനെ പോലെ ദൈവം നിർമ്മിച്ചതായ സ്വർഗീയ കൊട്ടാരം കാണുവാൻ അതിന് ഭൂമിയിൽ സാധിക്കും. ഈ സമ്പത്തോ, ഈ വീടോ, ഈ ആർമാറോ, ഈ ലോകമോ, ലോകത്തുള്ളതോ, ഈ കൊല്ലോ വലിയ പണമോ ഒന്നും ആ ദർശനത്തെ തടയരുത്. ആ ദർശനത്തെ തടയുന്നതാണെങ്കിൽ വിട്ടേക്കണം. ആ ദർശനം മുറുകെ പിടിച്ചോളാം. ഉയരത്തിലെ ചിന്തിക്കണം. സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ ആത്മീയന്മാർ, ആത്മീയ വെളിപ്പാടുള്ളവരെ
വളരെയധികം പഠിപ്പിക്കാനുള്ള കാര്യം പഠിക്കാൻ ഒരാത്മീയനാണെന്നുള്ള കാര്യം കാലിന്റെ നഖം മുതൽ തലമടി വരെ നോക്കുമ്പോൾ ഒരാത്മീയമുള്ള സഹോദരിയാണെന്ന് വിധിയിടണം. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെ, സഹോദരന്മാരായാലും, പാവം, ചിന്ത, പോക്ക്, വരവ്, ഇടപാട്, വേഷവിധാനം ഉണ്ടല്ലോ,
അത് ലോകമയത്വം ലോകക്കാർക്ക് ഒത്തപോലെ പകർത്തുന്ന യാതൊരു പരിപാടികളും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ വരാൻ പാടില്ല.
ലോകം കേട്ടുന്ന തലമുടി, ലോകം കേട്ടുന്ന വേഷവിധാനത്തിന്, ലോകം കേട്ടുന്നത് നഖത്തേ, ലോകം കേട്ടുന്നത് മുഖത്ത്, ലോകം കേട്ടുന്നത് തിരികെ. പണിയൊന്നും കൊള്ളണം. പിള്ളേർക്ക് ഇച്ചിരി സൗന്ദര്യം കുറവാണ്, മേക്കപ്പ് അങ്ങ് ചെയ്ത് സൗന്ദര്യം കൂട്ടാൻ പലരും പരവേശം പിടിക്കുക. നീയും ആവശ്യമില്ലാതെ പണിക്ക് പോകരുത്. ദൈവം തന്ന സൗന്ദര്യവും ദൈവം തന്ന യോഗ്യതയൊക്കെ മതി എന്ന് മനഃപൂർവ്വം
മനസ്സിലാക്കണം.
വേണ്ടാതിരുന്ന ഒരു പരവേശം പിടിച്ച് പുതിയ രോഗം വരുത്തി വെക്കരുത്.
ശ്രേഷ്ഠനോ, ഞാൻ ദൈവസന്നിധിയിൽ അതെ തികഞ്ഞ വാദിക്കുന്നു പറയുന്നു, ദൈവമക്കൾ ലോകാരൂപമാകരുത്, ദൈവാരൂപമായി തന്നെ ജീവിക്കണം. അതായത് വിഷയത്തിനകത്ത് ഭാഗങ്ങളാണല്ല. അപ്പൊ ഞാൻ പറയേണ്ട പല ഭാഗം എടുക്കുന്ന വിചാരിച്ചു ഇപ്പോൾ എടുക്കാൻ നേരമില്ലാതെ ഞാൻ വിടുകയും ഭക്തികളുടെ പ്രപഞ്ചബോധം വർദ്ധിച്ചു ജീവിക്കണമെന്നാ. വർദ്ധിക്കേണ്ടത് വർദ്ധിച്ചു ജീവിക്കണം. ഭക്തികേട് വരാനിടയാകരുത്. ഭക്തികർത്താക്കൾ വേണ്ടി പറയുന്നതല്ല, പ്രപഞ്ചമോഹങ്ങൾ എടുക്കരുത്. നമ്മുടെ വീട് ഒരാൾ കയറി വന്നാൽ പ്രപഞ്ചമോഹത്തിന്റെ മൈതാനമല്ല, ദൈവരൂപയുടെ കൂട്ടായ വീട് വീടാണ്. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട അത്യാവശ്യമായ കാര്യം. അവൾ വീടും പരിസരങ്ങളും യഹോവയ്ക്ക് വിശുദ്ധമെന്ന്, അതേ വിശ്വാസിയും തന്റെ വേഷവിധാനങ്ങളും വിശുദ്ധമെന്ന് ദൈവാരൂപം എണ്ണുവാൻ കഴിയത്തക്കതിലായിരിക്കണം നമ്മുടെ സകല പരിപാടികൾ. ആത്മീയ സകലത്തെ വിവരിക്കുന്നു, ഞാനത് വിവരിക്കപ്പെടുന്നില്ല. ഒരാത്മീകത്തെ വീട്ടിൽ വരുമ്പോൾ ഒരു ലോകക്കാരന്റെ വളർത്തുകൾ അവിടെ വരാൻ പാടില്ല. അത് ദൈവ മഹത്വത്തിന് വേണ്ടി ദൈവികമായ അനുഗ്രഹങ്ങളുടെ അവസ്ഥകൾ പ്രകൃതി സ്വഭാവത്തോടെ കാണപ്പെടുവാൻ നാം വളരെ സൂക്ഷിക്കണം. ഭക്തി മുറുകെ പിടിക്കണം. വിശുദ്ധിയിലും ഉപദേശത്തിലും ജീവിതം നിലനിർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ തികഞ്ഞ ദൈവഭക്തിയിൽ ആത്മീയ മനോബോധം വളർത്തിയെടുക്കണം. ദൈവം നമ്മൾ ഇവിടാക്കിയെങ്കിൽ പണം ഉണ്ടാക്കാനോ ഒരു സമ്പത്ത് ഉണ്ടാക്കാനോ അല്ല, ദൈവം തരുന്നതിന് അനുഭവിച്ച് സന്തോഷിക്കുക. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അകത്തെ മനുഷ്യൻ ആത്മാവ് ശക്തിയോടെ വിലപ്പെടണം. കർത്താവ് വേദങ്ങളാൽ നിങ്ങളെ അനുഭവിക്കുക.